الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد، والصلاة والسلام على سيد البشر نبينا وسيدنا محمد وعلى آله وصحبه أجمعين، أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه، توفنا مسلمين وألحقنا بالصالحين. اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم علمنا ما ينفعنا وانفعنا بما علمتنا، رب زدنا علما وألحقنا بالصالحين. إنا نسألك علما نافعا وعملا مقبولا ورزقا حلالا طيبا وقلبا خاشعا يا رب العالمين. آت أنفسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها. اللهم رب السماوات السبع ورب العرش العظيم ورب كل شيء، منزل التوراة والإنجيل والفرقان، خالق الحب والنوى، نعوذ بك من كل شيء أنت آخذ بناصيته. أنت الأول فليس قبلك شيء، وأنت الآخر فليس بعدك شيء، وأنت الظاهر فليس فوقك شيء، وأنت الباطن فليس دونك شيء. فاغفر لنا ذنوبنا كلها عامة، ووفقنا لطاعتك، واقض عنا ديوننا، وأغننا من الفقر، وبارك لنا فيما أعطيتنا، وقنا واصرف عنا ربنا شر ما قضيت. يا حي يا قيوم برحمتك نستغيث، من عذابك نستجير، لا إله إلا أنت سبحانك لك الحمد ولك الملك وحدك لا شريك لك. اللهم إنا نعوذ بك من زوال نعمتك وفجاءة نقمتك وتحول عافيتك وجميع سخطك يا رب العالمين. اللهم إنا نعوذ بك من علم لا ينفع وقلب لا يخشى وبطن لا تشبع وعين لا تدمع ودعاء لا يستجاب. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم، ان عذابها كان غراما، انها ساءت مستقرا ومقاما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، امين. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن، قال إني جاعلك للناس إماما، قال ومن ذريتي، قال لا ينال عهد الظالمين. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى، وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر، قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. റബ്ബുൽ ഇസ്സത്ത് നമ്മെ അവനെ സ്നേഹിക്കുന്നവരിൽ പെടുത്തുമാറാകട്ടെ. അവനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവന്റെ സാമീപ്യം നേടിയും കൊണ്ട് ഈ വിശുദ്ധ ഭൂമിയുടെ പവിത്രതയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ശബ്ദം കേൾക്കുന്നതായ സുഹൃത്തുക്കൾക്കും കേൾക്കുന്നതിനെ ജീവിതത്തിൽ പകർത്താനുള്ള മഹാഭാഗ്യം നൽകുമാറാകട്ടെ. ഉത്തരവാദിത്തബോധത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് കൽപ്പിച്ച കൽപ്പനയാണ് എന്ന് കേട്ടാൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ച ഉപദേശമാണ് എന്ന് കേട്ടാൽ, അതേപടി ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സാലിഹീങ്ങളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾക്കൊള്ളിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നാം ഇവിടെ സമ്മേളിക്കുന്നത് ഈമാൻ പുതുക്കാൻ വേണ്ടിയാണെന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഈമാനിന് തളർച്ച വരുമ്പോഴെല്ലാം അതിന് വളർച്ചയുണ്ടാക്കാൻ പല മാർഗങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും നല്ല മാർഗമായിട്ട് നമ്മളോട് റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ ദശക്കണക്കിൽ പ്രാവശ്യം കൽപ്പിച്ചതും നമ്മുടെ അനിശ്ചേദ്യ നേതാവായ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പ്രവർത്തിച്ച് കാണിച്ചതും അത് അള്ളാഹുവിന്റെ കലാമുകൾ സ്മരിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹിന്റെ വിധിവിലക്കുകളെ നാം പഠിക്കുക, അതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി ഇങ്ങനെയുള്ളതായ സദസ്സുകളിൽ പങ്കെടുക്കുക. അത് ഈമാനിനെ വളർത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമായി ഖുർആന്റെ കൽപ്പനയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം കുറിച്ചതുമായിരുന്നു. ഏതെങ്കിലും ഒരു അള്ളാഹുവിന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ പാരായണം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയും കൊണ്ട് സമ്മേളിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശുദ്ധാത്മാക്കളായ മലക്കുകൾ അവരെ വലയം ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ് എന്നും, അനുഗ്രഹീത മലക്കുകൾ അവരുടെ കൂടെ സമ്മേളിക്കുന്നതാണ് എന്നും, അള്ളാഹുവിന്റെ അനുഗ്രഹം അവരെ പൊതിയുന്നതാണ് എന്നും, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അവർ സ്മരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്തത് കാരണത്താൽ അള്ളാഹുവിന്റെ അടുക്കലുള്ളതായ ഏറ്റവും വലിയ മഹാസദസ്സ്, അതുപോലെയുള്ള സദസ്സ് ഇവിടെ ജനങ്ങൾ കാണാറില്ല. ഇവിടെ ജീവിക്കുന്ന സകലയും ജിന്ന് ഇൻസ് വർഗം കാണാറില്ല. അത്രയും വലിയ മഹാസദസ്സാണ് എവിടെയുള്ളത്? അള്ളാഹുവിന്റെ പരിസരത്തിലുള്ളത്, അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ പരിസരത്തിലുള്ളത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഏത് സമയത്തും സുജൂദുകളും റുക്കുഅകളും സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതായ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ക്ഷീണമോ മടിയോ വരാതെ ജീവിക്കുന്ന ശുദ്ധാത്മാക്കളായ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം അള്ളാഹു ഏറ്റവും സ്നേഹിക്കുന്ന, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത വിഭാഗമാണ്. അങ്ങനെയുള്ളതായ ആ വിഭാഗം മനുഷ്യരെപ്പോലെ ആ കാനേഷ്മാരി കണക്കെടുത്തിട്ട് മനുഷ്യന്മാര് തന്നെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ എണ്ണി പറയാറുണ്ടല്ലോ, ഉണ്ടല്ലോ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവര് 100 കോടി മനുഷ്യന്മാരാണെന്നോ അല്ലെങ്കിൽ 1000 കോടി മനുഷ്യന്മാരാണെന്നോ പറയാറുണ്ട്. അങ്ങനെ അവര് പറയാറുള്ളത് പോലെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനിർമ്മിതമായ ഏത് കമ്പ്യൂട്ടറിനും എണ്ണി തീർക്കാൻ പറ്റുന്നതായ വിഭാഗവും അല്ല അവർ. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ പരിസരത്തിൽ സമ്മേളിച്ചുകൊണ്ട് ആകാശത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, അറസിന്റെ പരിസരത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തസ്ബീഹുകളും തഹ്ലീലുകളും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധാത്മാക്കളായ ആ മലക്കുകൾക്ക് മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് മനുഷ്യന്മാർക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല, കോലപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്ന് നാം പഠിച്ചതാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് നടത്തിയ രാത്രിയിൽ അവിടെ ബൈത്തുൽ മഅ്മൂറിനെ പരിസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വാനലോകത്തിൽ സ്ഥാപിച്ച ഒരു പ്രത്യേക കഅബയുണ്ട്. നമ്മുടെ വിഷയം കഅബയാണല്ലോ. ചില റിപ്പോർട്ടുകളിലോ ചരിത്രങ്ങളിലോ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാറുള്ളതും ചില റിപ്പോർട്ടുകളിലും കാണാറുള്ളതുമാണ് ബൈത്തുൽ മഅ്മൂർ ഭൂമിയിലുള്ളതായ കഅബയുടെ നേരെ മീതയാണ് എന്നൊക്കെ. അതേതായാലും ഇരിക്കട്ടെ, ആ ബൈത്തുൽ മഅ്മൂറിനെ അള്ളാഹു റസൂൽ പറയുന്നു, ഒരു ദിവസത്തിൽ 70,000 പേര് മലക്കുകൾ കറങ്ങാറുണ്ട്, തവാഫ് ചെയ്യാറുണ്ട്. ഒരു ദിവസത്തിൽ കറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി അവസാനിച്ചു, പിന്നെ ഖിയാമത്ത് നാൾ വരെ അവർ മടങ്ങി വരികയില്ല. പിറ്റേ ദിവസം കറങ്ങുന്നവർ വേറെ വിഭാഗമാണെന്നാണ്. അപ്പോൾ ഓരോ ദിവസത്തിലും 70,000 പേർ എന്നിരിക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ആ മലക്കുകളുടെ എണ്ണം എത്രയായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള മഹാത്മാക്കളായ ആ മലക്കുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ആ മലക്കുകളിൽ നിന്നിട്ടാണ് ഏറ്റവും വലിയ വലിയ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതായ ഡ്യൂട്ടികൾ നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കാറുള്ളത്. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തിൽ നമുക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചതായ സ്വർഗലോകമുണ്ടല്ലോ, ആ സ്വർഗലോകത്തിലേക്ക് നമ്മെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറക്കിയതായ അള്ളാഹുവിന്റെ നിയമാവലികൾ ഉൾക്കൊള്ളുന്ന മൂലാധാരം ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തതായ ദൂതന്മാർ, ആ ദൂതന്മാരുമായി ബന്ധം പുലർത്താൻ വേണ്ടി തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തത് ആരെയായിരുന്നു? മനുഷ്യന്മാരെയല്ല, പിന്നെയോ അള്ളാഹുവിന്റെ ശുദ്ധാത്മാക്കളായ മലക്കുകളെയായിരുന്നു. അങ്ങനെയുള്ളതായ മലക്കുകൾ, ആ മലക്കുകൾക്ക് അള്ളാഹനടുക്കലുള്ള പ്രത്യേകത എത്രയാണെന്ന് പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ശുദ്ധാത്മാക്കളായ മലക്കുകൾ അള്ളാഹ് തന്നെ അവരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നു, പ്രത്യേകിച്ച് അവരെ ബഹുമാനിച്ച് ആദരിച്ചു പറയുന്നു ഖുർആനിൽ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹുവിന്റെ വിധികൾക്ക് അവര് ഒരു കാലത്തും മാറുകാട്ടാറില്ല, എതിര് പ്രവർത്തിക്കാറില്ല. ويفعلون ما يؤمرون എന്ത് കൽപ്പിക്കുന്നുവോ അത് മാത്രമേ അവർ ചെയ്യാറുള്ളൂ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചതായ ആ വിഭാഗം. حطت السماء وحق لها ان تطئ ما فيها موضع اربع اصابع الا وفيها ملك ساجد او راكع. الله الرسول പറയുന്നു, ആകാശത്തിൽ എന്തെന്നില്ലാത്ത കോലാഹലമാണ് കൂട്ടരേ, ഭൂമിയിൽ കോലാഹലമുണ്ടാവാർ എവിടെയാണ്? എല്ലാ വീടുകളിലും ഒരു പക്ഷേ ടെലിവിഷന്റെ ശബ്ദത്തിലൂടെയായിരിക്കും, അല്ലെങ്കിൽ വിനോദാഭാസങ്ങളിലൂടെയോ എരുമരാഗങ്ങളിലൂടെയോ കഴുത രാഗങ്ങളിലൂടെയോ ആയിരിക്കും ഇവിടെ ശബ്ദങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാൾ മറ്റാളെ ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞിട്ടായിരിക്കും ഇവിടെ കോലാഹലമുണ്ടാക്കുക. ഇവിടെ മനുഷ്യന്മാർ പലയിടങ്ങളിലും പല രൂപത്തിലുമാണ് കോലാഹലമുണ്ടാക്കാറുള്ളത്. അള്ളാഹു റസൂൽ പറയുന്നു, എന്നാൽ ആകാശലോകത്ത് മലക്കുകളുടെ കോലാഹലമുണ്ടാവൽ ശബ്ദമുണ്ടാവൽ എന്തിലാണെന്നറിയാമോ? അള്ളാഹുവിന് സ്തുതികീർത്തനം ചെയ്തുകൊണ്ട് സുജൂദുകളും റുക്കുഴകളും ചെയ്യുന്നതിലാണ്, അത് ചെയ്യുന്നതിലാണ്. അതിലൂടെയാണ് അവർ തിരക്കുണ്ടാക്കാറുള്ളത്, അതിലൂടെയാണ് അവരുടെ ഇടയിൽ കോലാഹലമുണ്ടാവാറുള്ളത്. ഒട്ടകത്തിന്റെയോ അല്ലെങ്കിൽ കുതിരയുടെയോ പട്ടാളം കൂട്ടത്തോട് കൂടി സ്ഥിരമാണ് അത്ത എന്ന് പറഞ്ഞാൽ എന്നിട്ട് റസൂൽ കൂട്ടിച്ചേർക്കുന്നു, മലക്കും അവിടെ എവിടെയെങ്കിലും നാല് മുഴം നാല് വിരലിന്റെ സ്ഥലമുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒന്നിരിക്കലോ ഒരു മലക്ക് സുജൂദിലോ റുക്കുഴലോ കാണുന്നതായിരിക്കും. അപ്പോൾ ആകാശത്തിന്റെ വിശാലത എത്രയാണെന്ന് ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പറയാനോ എന്താണ് ആകാശമെന്നോ പറയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള വിശാലമായ ആകാശ ലോകത്തിലെല്ലായിടങ്ങളിലും സുജൂദിലും റുക്കുഴിലും കഴിച്ചുകൂട്ടിക്കൊണ്ടേയിരിക്കുന്ന ആ ശുദ്ധാത്മാക്കളാണ് മലക്കുകള്. അങ്ങനെയുള്ളതായ മലാക്ക ലോകത്തിൽ, മലക്കുകൾ ജീവിക്കുന്നതായ ലോകത്തിൽ ഇങ്ങനെയുള്ളതായ നമ്മുടെ വീക്ഷണത്തിൽ നാം വളരെ താഴ്മയുള്ള സദസ്സാണെന്ന് വിശ്വസിക്കുന്നതായ സദസ്സുണ്ടല്ലോ, ഇങ്ങനെയുള്ളതായ സദസ്സിൽ പങ്കെടുക്കുന്നതായ വിഭാഗത്തിന്റെ മെമ്പർമാരുടെ പേരുകളെ അവിടെ അനൗൺസ് ചെയ്യപ്പെടുന്നതാണ്, അവരുടെ സ്തുതികീർത്തനം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തതായ അനിഷേധ്യ നേതാവായ നബിജുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ വാർത്ത സഹീഹായ ഹദീസിൽ കാണാം. എന്താണ് നാം കേട്ടത്? എവിടെയാണ് നമ്മുടെ പേര് വരിക? ഈ ഭൂമിലോകത്തിലല്ല, വളരുതാത്ത മനുഷ്യന്മാരുടെ പത്രങ്ങളിലല്ല. ഇവിടെ ജീവിക്കുന്നവരെല്ലാം അള്ളാഹുവിന്റെ ഭീഷണത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാത്തവരാണെങ്കിൽ വളരുതാത്തവരാണ്. നാൽക്കാലിതം നയിക്കുന്ന മനുഷ്യ കോലത്തിൽ ജീവിക്കുന്ന വിഭാഗമാണ്. അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുടെ മുമ്പിൽ വിതരണം ചെയ്യപ്പെടുന്നതായ പത്രങ്ങളിലല്ല, പിന്നെയോ അവിടെ അള്ളാഹു ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വിഭാഗം. അവരുടെ മുമ്പിൽ പേരുകൾ അവിടെ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്താണ് അവർക്ക് പ്രതീക്ഷയുണ്ടാവുക? ഈ നേതാക്കൾ ആരുടെ പേരാണ് അവരുടെ മുമ്പിൽ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ആ വിഭാഗത്തിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. അവരുടെ മുമ്പിൽ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങളിതാ കടന്നോളി, നിങ്ങൾക്കാണ് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളതായ സദസ്സിന്റെ ഉടമകളെ സ്വീകരിക്കാൻ വേണ്ടി രമ്യഹർമ്മത്തിന്റെ മുമ്പിൽ, കൊട്ടാരങ്ങളുടെ മുമ്പിൽ, തോട്ടങ്ങളുടെ മുമ്പിൽ, സ്വർഗലോകത്തിൽ ക്യൂ ആയി ലൈനായി നിൽക്കേണ്ടിയിരിക്കുന്നുണ്ട് എന്നതും അവർക്കറിയാം. ആ വിഭാഗത്തിന്റെ മുമ്പിലായിരിക്കും നമ്മുടെ പേര് അനൗൺസ് ചെയ്യുക, പരസ്യപ്പെടുത്തുക എന്ന് നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കേട്ടില്ലേ? നമ്മുടെ ഈമാനിന് മുതൽ കൂട്ടുണ്ടാക്കാൻ വേണ്ടി നാം സമ്മേളിക്കുന്നതായ ഇങ്ങനെയുള്ള സദസ്സിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകുന്നതായ പ്രത്യേകത, അള്ളാഹു നമുക്ക് നൽകുന്നതായ പ്രത്യേകത എത്ര വലുതാണ് എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാ ഫീഹാ മൗളിഉ അർബഅ വസാബ ഇല്ലാ വഫീഹി മലക്കുൻ റാഫിഉൻ സാജിദുൻ ഔ റാഫിഉ. അങ്ങനെയുള്ള മലക്കുകളുടെ സദസ്സിൽ നമ്മുടെ പേര് പ്രക്ഷേപണം ചെയ്യപ്പെടും എന്നത് നിർബന്ധമായും സംഭവിക്കാൻ പോകുന്ന, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് എന്നത് നമുക്ക് ഉറപ്പാക്കാം. കാരണം ഈ സംഭവത്തെക്കുറിച്ച് അങ്ങനെ ചെയ്യുന്നതായ, ചെയ്യിപ്പിക്കുന്നതായ, അതിന് ഓർഡർ നൽകിയതായ നാഥന്റെ വഹയിൽ നിന്നിട്ട് കിട്ടിയതായ വഹയിന്റെ ഉടമയായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കളവല്ല, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരാളുടെ പേര് പത്രത്തിൽ വന്ന് കിട്ടാൻ എത്ര ഭൂതിയുണ്ട് അല്ലേ, എത്ര ആഗ്രഹമുണ്ട്. പത്രത്തിൽ വേണ്ട, അച്ചടിച്ച് കിട്ടിയാൽ മതി, പ്രിന്റ് ചെയ്ത് കിട്ടിയാൽ മതി. ആ എന്നാ തന്നെ വലിയ മറ്റുള്ളവർക്ക് ഇതാ പ്രിന്റ് ചെയ്ത അഡ്രസ്. എന്തെങ്കിലും നിലയ്ക്ക് മനുഷ്യന് അവന്റെ പേരും പെരുമയും ഉണ്ടാവണം എന്നതിൽ വലിയ നിർബന്ധമാണല്ലോ ഇവിടെ ജീവിക്കുന്നവർക്ക് അല്ലെ, ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക്. പലവരും നാം പറയാറുണ്ട് 50 റുപ്യ കൊടുത്തിട്ട് ഫോട്ടം കൊടുത്തേക്കാറുണ്ട് പത്രത്തിൽ ഫോട്ടം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലൈന് ലൈനായിട്ട് ഇന്ന നാട്ടിൽ താമസിക്കുന്ന, ഗൾഫിലുള്ള ഇന്ന നാട്ടിൽ താമസിക്കുന്നവരുടെ ഫോട്ടോസ് അങ്ങനെ വരാറില്ലേ, 50 റുപ്യക്ക് ഫോട്ടോ. ചിലപ്പോൾ ആ ഫോട്ടോസിന്റെ ഉടമക്കല്ലാതെ വേറെ ആർക്കും അറിയൂല അദ്ദേഹത്തിന്റെ ഫോട്ടോമാണ്, എന്നാലും വിരോധമില്ല വന്നു കിട്ടണം അല്ലേ. അപ്പോൾ ഇത് ഭൂമിയിലാണ്, ഇത് നക്ഷത്ര ലോകത്തിലുള്ള ഇത് ആഗ്രഹങ്ങളാണ് മനുഷ്യന്റെ, അതിനെ ആക്ഷേപിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ അവിടെ പ്രക്ഷേപണം നടന്നു കഴിഞ്ഞാൽ അവന്റെ പേര് പിന്നെ അവിടെ മറക്കപ്പെടുകയില്ല. അള്ളാഹു റസൂലിന്റെ നാട്ടിലുള്ള സദസ്സിലാണെങ്കിലോ പിന്നെ പറയേണ്ടതുമില്ല. ഇവിടെയുള്ള ഓരോ മണൽത്തരികളും നാം എവിടെയെല്ലാം സമ്മേളിക്കുന്നുവോ, ദീൻ പഠിക്കാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ വേണ്ടി, ആ മേഖലകളും അന്തരീക്ഷവുമെല്ലാം നമുക്ക് അനുകൂല സാക്ഷിയായിട്ട് വരുന്നതാണ് പരലോകത്തിൽ. ഇങ്ങനെയുള്ള മഹാഭാഗ്യം കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സദസ്സിൽ പങ്കെടുത്തിട്ട് എന്ത് വേണം? ഈമാനിന് മുതൽക്കൂട്ടുണ്ടാക്കാൻ വേണ്ടി പാടുപെടണം. അതിനല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള അനുഗ്രഹം കിട്ടാത്ത വിഭാഗത്തെയും സംഘടിപ്പിക്കാനുള്ള ഭാഗ്യവും നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ബഹുമാനികളെ, നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്നത് കഅബയെക്കുറിച്ചായിരുന്നു. എന്തുകൊണ്ട് കഅബയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു? കഅബയുടെ പുനരുദ്ധാരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആദ്യമായി ആരുകെട്ടി എത്ര പ്രാവശ്യം അത് കെട്ടപ്പെട്ടു, എത്ര പ്രാവശ്യം അതിനെ പുതുക്കി പണിയപ്പെട്ടു എന്ന വിഷയങ്ങൾ നാം ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ ചർച്ചാ വിഷയം രണ്ടര വർഷത്തോളം മുമ്പ് തുടങ്ങിവെച്ചത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി എന്ന വിഷയമാണ്, അവരുടെ ജീവിത ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവ്വത്ത് കിട്ടുന്നതിന് മുമ്പായിട്ട് ഇവിടെ സംഭവിച്ച സംഭവ വികാസങ്ങളിൽ ഏറ്റവും തുറച്ചു കാണുന്ന ഒന്നായിരുന്നു ഇന്ന് നബിയുടെ 35-ാമത്തെ വയസ്സിലോ, ഒരു റിപ്പോർട്ടിൽ 25-ാമത്തെ വയസ്സിലോ ഏറ്റവും ശക്തിയായത് 35 തന്നെയാണ്. നബിക്ക് നുബുവ്വത്ത് കിട്ടുന്നതിന് മുമ്പ് അഥവാ 5 വർഷം മുമ്പ് ഇവിടെ വിശുദ്ധ കഅബയെ ഖുറൈശികൾ പൊളിച്ചു പണിതിരുന്നു എന്ന സംഭവം. ഈ സംഭവത്തിലേക്ക് എത്തിയപ്പോഴാണ് നാം കഅബയെക്കുറിച്ച്, വിശുദ്ധ കഅബയുടെ പരിസരത്തിൽ വിശുദ്ധ ഭൂമിയിൽ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാകുമ്പോൾ അതിന്റെ വിശദാംശം നാം ഉൾക്കൊണ്ടിരിക്കൽ അനിവാര്യമായതുകൊണ്ട് തന്നെ നാം ആ വിശദാംശത്തിലേക്ക് നീങ്ങാൻ കാരണം. നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു വിശുദ്ധ കഅബ ദേവാലയത്തെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആയത്തിലൂടെയും മറ്റു പല മുഫസ്സിറുകളുടെ അഭിപ്രായത്തിലൂടെയും ചില ഹദീസിന്റെ സഹായങ്ങളിലൂടെയും എന്ത് കഅബ ദേവാലയം, വിശുദ്ധ കഅബ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിപ്പടുത്തിയ സമയത്ത് അവിടെ അസാസ് ഉണ്ടായിരുന്നു എന്ന്. അസാസ് എന്ന് പറഞ്ഞാലോ തറ അവിടെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ തറയിൽ നിന്നിട്ട് കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടായിരുന്നത് എന്ന്. അതിന് ഖുർആനിൽ തന്നെ സൂചനയുണ്ട് എന്ന് ആ അഭിപ്രായക്കാരായതായ മുഫസ്സിറുകൾ ഞാൻ നേരത്തെ ഓതിവെച്ചതായ ആയത്തിനെ തെളിവായിട്ട് പറഞ്ഞതും നാം ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താണ്? وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കെട്ടിപ്പടുത്തിയതായ സമയത്ത് ഖവാഇദിനെ, ഖവാഇദിൽ നിന്നിട്ടാണ് ആരംഭിക്കുന്നത്. ഖവാഇദ് എന്ന് പറഞ്ഞാലോ അസാസ്, അസാസിൽ നിന്നിട്ട്, അസാസ് എന്ന് പറഞ്ഞാലോ തറ. അപ്പോൾ തറയിൽ നിന്നിട്ട് എന്ന് പറയുമ്പോൾ തറ അവിടെ ഉണ്ട് എന്ന അർത്ഥം. അതിൽ നിന്നിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരവസരത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അബൂദർ ഖിഫാരിയാണ് ചോദ്യത്തിന്റെ ഉടമ എന്ന് ഹദീസിൽ കാണുന്നു. ഏതായാലും ഹദീസിന്റെ അസൽ സഹീഹ് ബുഖാരിയിലുമാണ്. എന്താണ് ചോദ്യം? ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട വീട് ലോകത്ത് ഏതാണ്? അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട വീട്ടിനെ കുറിച്ചാണ് ചോദ്യം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു മസ്ജിദുൽ ഹറാമാണ്. മസ്ജിദുൽ ഹറാമി എന്ന് കഅബത്തിന് പേരുണ്ട് എന്ന് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കഅബത്തിന് മസ്ജിദുൽ ഹറാമി എന്ന് പേരുണ്ട്. മക്കയ്ക്കും എന്ത് പേരുണ്ട്? മസ്ജിദുൽ ഹറാം എന്ന് പേരുണ്ട്. കഅബയെ ചുറ്റി നിൽക്കുന്ന പള്ളിക്കും എന്ത് പേരുണ്ട്? മസ്ജിദുൽ ഹറാം എന്ന് പേരുണ്ട്. ഇതെല്ലാം ഖുർആനിലും ഹദീസിലും സ്ഥാപിക്കപ്പെട്ടതും ആണ്. എന്നാൽ മസ്ജിദുൽ ഹറാമാണ് എന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയെന്നാണ്. പിന്നെ ഏതാണെന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസ്ജിദുൽ അഖ്സയാണ് എന്ന്. പിന്നെ ചോദിക്കപ്പെട്ടു രണ്ടിന്റെയും ഇടയിൽ എത്ര സമയമാണുണ്ടായത്, അഥവാ കഅബ കെട്ടിയതിന്റെ ശേഷം മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം സ്ഥാപിച്ചതിന്റെ ശേഷം മസ്ജിദുൽ അഖ്സ സ്ഥാപിക്കുന്നതിന്റെ മധ്യത്തിൽ എത്ര വർഷമാണുണ്ടായത് എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 40 വർഷമാണ് എന്ന്. അപ്പോൾ വിശുദ്ധ മസ്ജിദുൽ ഹറാം സ്ഥാപിച്ചിട്ട് അഥവാ കഅബ സ്ഥാപിച്ചിട്ട് മസ്ജിദുൽ അഖ്സ സ്ഥാപിക്കുന്നതിന്റെ ഇടയിൽ 40 വർഷമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ വാർത്ത സഹീഹ് ബുഖാരിയിലാണ്. പിന്നെ ഇവിടെ മുഫസ്സിറുകൾ ചർച്ച ചെയ്യാൻ വന്നു, മുഹദ്ദിസുകളും ചർച്ച ചെയ്യാൻ വന്നു. എന്താണ് ചർച്ച? അങ്ങനെയാകുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ല ആദ്യം കഅബ കെട്ടിയത് എന്ന് വരും. എന്തുകൊണ്ട്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ശേഷമാണ് ഇസ്മായിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അവർ രണ്ടുപേരുടെയും ഇടയിൽ 1000 വർഷങ്ങളുണ്ട്, 1000 വർഷത്തോളമുണ്ട്. അപ്പോൾ 1000 വർഷത്തോളമാണല്ലോ വിശുദ്ധ കഅബ കെട്ടിയതിന്റെ ശേഷം മസ്ജിദുൽ അഖ്സ കെട്ടുന്നതിന്റെ മധ്യത്തിൽ ഉണ്ടാവുക എന്നല്ലേ ചരിത്രത്തിൽ കാണുക. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ല ആദ്യം കഅബ കെട്ടിയത് എന്നാണ് അതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടി വരിക ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതിനെന്താണ് അവർ മറുപടി നൽകിയത്? അത് യഥാർത്ഥത്തിൽ കഅബയുടെ അസാസല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാം കെട്ടിയത്, മറിച്ച് കഅബ കെട്ടിയതായ മുമ്പ് കെട്ടപ്പെട്ടതായ കഅബത്തിന്റെ തറയിൽ നിന്നിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം കെട്ടിയത് എന്നല്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ല ആദ്യമായി കെട്ടിയത്, മറിച്ച് ഒന്നൊരിക്കലോ മലക്കുകൾ അല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാമാണ്. അപ്പോൾ മലക്കുകളാവട്ടെ ആദം നബി അലൈഹി സ്വലാം ആവട്ടെ, ആദ്യം കഅബയെ സ്ഥാപിച്ചിട്ട് അഥവാ അതിന്റെ അസാസ് സ്ഥാപിച്ചിട്ട് 40 വർഷം കഴിഞ്ഞ ശേഷമായിരുന്നു മലക്കുകളോ അല്ലെങ്കിൽ ആദം അലൈഹി സ്വലാമോ മസ്ജിദുൽ അഖ്സയുടെ അസാസ് സ്ഥാപിച്ചത് എന്നർത്ഥം. അപ്പോൾ 40 വർഷമാണ് എന്നതിൽ എന്തില്ല അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ട്? ബുഖാരിയിലുള്ള ഹദീസാണ്. 40 വർഷം ഈ ആരുടെ ആര് കെട്ടിയതിന്റെ മധ്യത്തിലാണ്. അതൊന്നൊരിക്കലോ മലക്കുകൾ ആദ്യം സ്ഥാപിച്ചു കഅബയുടെ അസാസ് അഥവാ അതിന്റെ തറ. അതിനുശേഷം മലക്കുകൾ തന്നെ അള്ളാഹിന്റെ ഓർഡർ അനുസരിച്ചിട്ട് മസ്ജിദുൽ അഖ്സയുടെയും തറവാകി. ഇത് രണ്ടിന്റെയും മധ്യത്തിലുണ്ടായ വർഷം എത്രയായിരുന്നു? 40 വർഷമായിരുന്നു എന്ന അർത്ഥത്തിലേക്കാണ് ആ ഹദീസ് എന്നാണ് മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും വിശദീകരണം നൽകിയത്. എന്നാൽ അങ്ങനെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ സമാപിച്ചപ്പോൾ എത്തിയിരുന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് ഈ മലക്കുകൾ കെട്ടിയോ ഇല്ലേ എന്നതും ആദം നബി അലൈഹിസ്സലാം കെട്ടിയോ ഇല്ലേ എന്നുള്ളതും ഷീസ് നബി അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമിന് ശേഷം മകനായ ഷീസും കഅബയെ പുതുക്കിപ്പണിതോ ഇല്ലേ എന്നതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ടതായ ഹദീസുകളിൽ സ്ഥാപിക്കപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ട് ഖുർആനിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ട് നമുക്ക് ഹിസ്റ്ററിയായി പറയാൻ പറ്റുന്നത് ഇബ്രാഹിം നബി മുതൽ ഉള്ളതായതുകൊണ്ട് തന്നെ നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതലാണ് ഉറച്ച് 100-100 സംഭവിച്ചതായ കഅബയുടെ ഹിസ്റ്ററി പറയാറുള്ളത് പണ്ട് തന്നെ ഹാജിമാരോടും ഇവിടെ നിങ്ങളോട് നടത്തുന്ന ക്ലാസുകളിലും. അതുകൊണ്ട് നാം കഴിഞ്ഞ ക്ലാസ്സിലെത്തിയത് എവിടേക്കായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്കായിരുന്നു. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യത്തെ വരവ് വന്നതിനെ കുറിച്ച് നമുക്ക് മനഃപ്പാഠമുണ്ട്. അതപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടേക്ക് അവരുടെ ദാവത്ത് നടത്തിയിട്ട് ഈജിപ്തിലേക്ക് പോയതിന്റെ ശേഷം ഫലസ്തീനിൽ നിന്നിട്ട് ഈജിപ്തിലേക്ക് പോയ ശേഷം ഈജിപ്തിൽ നിന്നിട്ട് ഹാജർ അലൈഹി സ്വലാമിനെ അവിടെ നിന്ന് ഭാര്യയായിട്ട് തെരഞ്ഞെടുത്ത ശേഷം വീണ്ടും അവരുടെ ആദ്യത്തെ ഭാര്യയായ സാറയെ ഫലസ്തീനിലേക്ക് അവരുടെ നാട്ടിലേക്ക് അവരുടെ നാടാകുന്ന ഷാമിലേക്ക് തിരിച്ച് അവർ കൊണ്ടുപോയിട്ട് അവിടെ താമസമർപ്പിച്ച ശേഷം പിന്നെ വിശുദ്ധ കഅബയുള്ളതായ അള്ളാഹു സുബ്ഹാന കഅബയുടെ നാടായ മക്കയിലേക്ക് അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് വരികയുണ്ടായി ആദ്യത്തെ വരവ്. ചരിത്രത്തിൽ കാണുന്നു, പ്രത്യേകിച്ച് ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. റിപ്പോർട്ടുകളെ കുറിച്ച് ചർച്ചയുണ്ട് ഉള്ളതായ റിപ്പോർട്ടായതുകൊണ്ടാണ് ഞാൻ ചരിത്രത്തിൽ എന്ന് പറയാൻ കാരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കയിലേക്കുള്ളതായ എല്ലാ വരവുകളും ബുറാഖിൽ കൂടിയായിരുന്നു വരാറുണ്ടായിരുന്നത്, കൂടെ ജിബ്രിയിൽ ഉണ്ടാവാറുണ്ടായിരുന്നു എന്നും എതിർക്കാൻ പറ്റാത്ത കാര്യമാണ്. സ്വീകരിക്കാനും 100-100 പറ്റാത്ത കാര്യവുമാണ്. എതിർക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടതായതുകൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വീകരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് നമുക്ക് ശരിയായ റിപ്പോർട്ടുകളിലൂടെ വരാത്തതുകൊണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ആയത്ത് റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈറി ദീ ദർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമു സ്സലാ വജ്അൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വി ഇലൈഹിം വർസഖുഹും മിനസ്സമറാത് ലഅല്ലഹും യസ്കുറൂൻ. ഈ സംഭവം നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം കുഞ്ഞോമന പൈതലായ സമയത്താണ് ഹാജറുമായിട്ട് വന്നതും അവിടെ മക്കയുടെ കഅബയുടെ പരിസരത്തിൽ അവരെ ഉപേക്ഷിച്ചിട്ട് പോയതും എന്നൊക്കെ. ആ വരവിൽ കഅബയുടെ പരിസരത്തിൽ ഒരു വീട് കെട്ടിയെന്നാണ് ഇന്നി അസ്കൻതു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഞാൻ താമസിപ്പിച്ചു. താമസിപ്പിക്കൽ മരുഭൂമിയിലാണോ? അല്ലല്ലോ. താമസിപ്പിക്കൽ എവിടെയാണ്? വീട്ടിലാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഒരു ഹരീസ് ഉണ്ടാക്കിയെന്നാണ്. ഹരീസ് എന്ന് പറഞ്ഞാലോ കുടിയിൽ, ചെറിയ കുടിയിൽ ചീത്തപ്പണിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനം കൊണ്ട് മേഞ്ഞുണ്ടാക്കുന്നതാണ് ഹരീസ്. ആ ഹരീസിന്റെ അകത്താണ് മഹദിയായ ഹാജർ അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. ആ പോയതിന്റെ ശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് യാത്ര പറഞ്ഞു. യാത്ര പറഞ്ഞപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പോകുന്ന വേളയിൽ നേരിട്ട് അവരോട് യാത്ര പറയാൻ മാനസികമായ വിഷമമുണ്ടായിരുന്നു. അവരെ രണ്ട് കുട്ടിയെയും ഭാര്യയെയും മാത്രം ഉപയോഗിച്ച് പോവല്ലേ? മനുഷ്യഹൃദയമല്ലേ? മനുഷ്യഹൃദയത്തിൽ ഉണ്ടാവാറുള്ള സ്നേഹം ആത്തിഫ പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ചോദ്യവും അവിടെ അങ്ങനെയുള്ളതായ ഒരു ചോദ്യവുമായിരുന്നു. പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോയിക്കോളി എവിടുക്കാ പോക്ക് എന്നല്ല ചോദ്യം. അള്ളാഹുവിന്റെ ഓർഡറും അള്ളാഹുവിന്റെ കൽപ്പനയും അനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിലാണോ എന്നായിരുന്നു ചോദിച്ചത് എന്നും. അപ്പോൾ എന്റെ ഇഷ്ടത്തിലല്ല, അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് പരമേൽപ്പിക്കുന്നതായ അള്ളാഹുവിന് സൂക്ഷിപ്പ് സ്വത്തായിട്ട് വിടുന്നതായ ഒന്നിനെയും അള്ളാഹു പാഴാക്കി കളയുക തന്നെയില്ല, പാഴാക്കി കളയലേ ഇല്ല, കളയുന്നതും അല്ല എന്ന് ആ മഹദി പറഞ്ഞതായ കടുകെട്ടിയുള്ളതായ ലോകത്തിൽ ഒരു സ്ത്രീയുടെ ഈമാൻ എന്ന് പറയാൻ തന്നെ പലർക്കും തോന്നാൻ പറ്റാത്ത രൂപത്തിലുള്ള ഈമാന് സ്ത്രീയിൽ നിന്നിട്ട് ലോകം കണ്ടു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സ്ത്രീയെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിങ്ങൾ മറന്നുപോകാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഈമാനന്റെ ഉടമയെ മറക്കാൻ പാടില്ല. ആര്? ശിക്ഷികൾ മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് റസൂല് പറയുന്നു, ഓടിയതായ ഓട്ടത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അത് കാരണത്താൽ മുസ്ലിം ലോകത്തിന് ഹജ്ജിൽ സൈ നിർബന്ധമാക്കപ്പെട്ടു എന്ന് റസൂല് കൂട്ടിച്ചേർക്കുകയാണ് ഈ സംഭവം പറയുമ്പോൾ. എന്ത്? ഹാജർ കുട്ടിക്ക് വെള്ളം, ആ കൂടെയുള്ളതായ തോൽക്കുട്ടിയിലുള്ളതായ വെള്ളം അവസാനിച്ചു, ചിറവിലുള്ള വെള്ളം അവസാനിച്ചു, ഈത്തപ്പഴവും അവസാനിച്ചു, പിന്നെ കുട്ടിക്ക് വെള്ളമില്ലാതായി തീർന്നപ്പോൾ ഏറ്റവും അടുത്ത് കണ്ട കുന്ന്, അത് സഫാ കുന്നായിരുന്നു. അതിന്റെ മീതെ കയറിയിട്ട് അവർ അങ്ങോട്ടും സഫയുടെ മീതയും പിന്നെ തൊട്ടക്കുന്ന് മറവയുമാണ്, അതിന്റെ മീതയും മറവയുടെ മീതയും സഫയുടെ മീതയും കയറിയിട്ട് അതിന്റെ ഇടയിൽ ഓടി നടന്നിട്ട് അവര് വെള്ളം അന്വേഷിച്ചിരുന്നു എന്ന് ചരിത്രത്തിലും സഹിഹായ സഹിൽ ബുഖാരിയുടെ ഹദീസിലും കാണാം. ഈ സംഭവം പറയുമ്പോൾ റസൂൽ പറയുകയാണ്, ആ സ്ത്രീ സൈ ചെയ്തതായ അഥവാ വിഷമിച്ചതായ അധ്വാനിച്ചതായ ആ അധ്വാനത്തെ മുസ്ലിം ലോകം സ്മരിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സൈ നിർബന്ധമാക്കപ്പെടുകയും ചെയ്തു എന്ന്. അതെ, പിന്നെയോ ആ സ്ത്രീയുടെ ഈമാനിനെ സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി, ആ സ്ത്രീയുടെ ഈമാനിന്റെ വില മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമായ വിധം വെറും പാറക്കല്ലും പർവ്വതങ്ങളും മാത്രമുള്ളതായ മരുഭൂമിയിൽ പഴമില്ലാത്ത കൃഷികളില്ലാത്തതായ വെള്ളം കാണാത്തതായ നാട്ടിൽ അത്ഭുതമായി ഉണ്ടാക്കി കൊടുത്തതായ വെള്ളമാകുന്ന ദംസം എന്ന വെള്ളം ക്യാമത്തനാൾ വരെ വരുന്നതായ മുസ്ലിം ലോകത്തിന് അവിടെ ഹജ്ജിന് വരുന്നവർക്ക് പാനീയമാക്കിയിട്ട് മാറ്റുകയും ചെയ്തു എന്നും നാം പഠിച്ചതാണ്. അതിന്റെ പിന്നിൽ പഠിക്കാനുള്ളത് എന്തായിരുന്നു? നമുക്ക് ഈമാൻ, വിശ്വാസം ഉള്ള സ്നേഹം കൊണ്ട് അള്ളാഹു എന്തെല്ലാം കാട്ടി എന്തെല്ലാം കാട്ടും എന്നത് നമുക്ക് പഠിക്കാം. നാം എവിടെ താമസിക്കുകയാണെങ്കിലും നമ്മുടെ ഈമാനിന് ശക്തിയുള്ള ഈമാനുള്ള ഈമാനാക്കി മാറ്റണം ഈമാനിനെ എന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ, അതിനുവേണ്ടി നാം പാടുപെടുകയാണെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ തുറച്ചു കാണുകയാണെങ്കിൽ, എന്തു വന്നാലും അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന ബോധം, അള്ളാഹുവിന് ഞാൻ ഭരമേൽപ്പിച്ചു കൊടുത്തവനാണ് എന്റെ പ്രശ്നങ്ങൾ, അള്ള പരിഹരിക്കാതിരിക്കുന്നതല്ല, വിഷമം വന്നാൽ വിരോധമില്ല, അള്ള വിധിച്ച വിധിയതായിരിക്കും, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കും അള്ള എന്നെ പരിശോധിക്കുന്നത്. നിനക്ക് എന്ത് മുസീബത്ത് വരുന്നുണ്ടെങ്കിലും അല്ലയോ മനുഷ്യ, നീ മനസ്സിലാക്കണം, നീ ചെയ്ത കുറ്റം കൊണ്ടായിരിക്കും അള്ള നിന്നെ ആ മുസീബത്ത് കൊണ്ട് പരിശോധിക്കുക. പക്ഷേ എല്ലാ മുസീബത്തിനും നിന്നെ പരിശോധിച്ചോളണമെന്നില്ല, വയാഫു അങ്കസീർ, അള്ള ധാരാളം പുറത്തുകൊണ്ടേ ഇരിക്കുന്നവൻ ആണ്. അപ്പോൾ ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും നമുക്ക് വിഷമം വരുന്ന സമയത്ത് മുസ്ലിമിന് വരുന്ന വിഷമമെല്ലാം അവന്റെ ദോഷം പുറപ്പിക്കാനുള്ളതാണ്, ദോഷം കഴുകി ശുദ്ധിയാക്കാനുള്ളതാണ്, അള്ളാഹുക്ക് സ്നേഹമുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ്. അതുകൊണ്ട് വിഷമം വരുന്ന സമയത്ത് വെപ്രാളം ഉണ്ടാക്കാൻ പാടുള്ളതല്ല. ഈമാനിന് അത് മുതൽക്കൂട്ടുണ്ടാക്കാൻ കാരണമായി തീരണം, ഈമാനിന് ശക്തിയുണ്ടാവാനുള്ള കാരണമായി തീരണം. വെപ്രാളമുണ്ടായാൽ ഈമാൻ കുറഞ്ഞു പോകുന്നതാണ്, അള്ളാഹുവിലുള്ള തവക്കുലിൽ വീഴ്ച വന്നു പോകുന്നതാണ്, അള്ളാഹുവിലുള്ളതായ വിശ്വാസത്തിൽ വീഴ്ച വന്നു പോകുന്നതാണ്. മുതൽക്കൂട്ടുണ്ടാക്കാനുള്ളതായ ഒരുക്കം നമ്മളിൽ നിന്നിട്ട് നമുക്ക് മുസീബത്തോ വിഷമമോ ഉണ്ടാകുന്ന വേളയിൽ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഈമാൻ ഏതവസരത്തിലും തുറച്ചു കണ്ടുകൊണ്ടേയിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത് ഈമാനിൽ പരിശോധനയാണ്. നമുക്ക് ചിലപ്പോൾ ഈമാനിലല്ലായിരിക്കും പരിശോധന വരിക. നമ്മുടെ പരിശോധനകളെല്ലാം ഭൗതിക നേട്ടങ്ങൾ നേടുന്ന വേളയിൽ, വിസ ഉണ്ടാക്കുന്ന വേളയിൽ, ടിക്കറ്റും ഒക്കെ ചെയ്യുന്ന വേളയിൽ, നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന വേളയിൽ, നാട്ടിൽ പറമ്പെടുക്കുന്ന വേളയിൽ, നാട്ടിൽ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന വേളയിൽ, ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന വേളയിൽ, അവിടെയെല്ലാമായിരിക്കും ചിലപ്പോൾ നമുക്ക് പരീക്ഷണം നേരിടേണ്ടി വരിക. നമ്മൾ നിന്നിട്ട് പലർക്കും ഈമാനിക മേഖലകളിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവാർ കുറവാണ്. അവിടെയാണ് പരീക്ഷണം ഉണ്ടാവുന്നതെങ്കിൽ ആ പരീക്ഷണത്തിലാണ് യഥാർത്ഥത്തിൽ നാം റാങ്ക് നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. നാട്ടുകാർ മുഴുവനും, വീട്ടുകാർ മുഴുവനും നമുക്കെതിരായ യാതും വിരോധമില്ല. ഞാൻ പഠിച്ച സത്യത്തെ ഞാൻ പരസ്യമായി പറയുക തന്നെ ചെയ്യും, അതിന് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. വേണ്ടി വന്നാൽ അതിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാകും. ഞാൻ സമ്പാദ്യം മുഴുവനും അതിന് വേണ്ടി അടിയറവെക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ അതിന് ഒരുക്കമാണ് എന്ന ആ ഈമാനികാവേശം ഈമാനിന്റെ മുമ്പിൽ, സത്യത്തിന്റെ മുമ്പിൽ, സത്യം സ്ഥാപിക്കുന്ന മുമ്പിൽ നമുക്കുണ്ടാവാനും ഉണ്ടാക്കാനും സാധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്നേഹിക്കുക. അവർക്ക് ഭൂമിയിൽ നിന്ന് തന്നെ അതിന്റെ പ്രതിഫലം അവരുടെ ജീവിതത്തിൽ ആസ്വദിക്കുവാനും സുഖിക്കുവാനും സാധിക്കുക തന്നെ ചെയ്യും. അതാണ് ഹാജറിന് സംഭവിച്ചത്. ഹാജർ അവിടെ നിന്ന് ഓടുന്നു. ഈ ഓടുന്ന ഹാജർ എന്താ പറഞ്ഞത്? ഇബ്രാഹിമിനോടല്ലേ എന്റെ ഭർത്താവേ പോയിക്കൊള്ളുക, നിങ്ങൾ പോകുന്നത് തൗഹീദ് സ്ഥാപിക്കാനല്ലേ, നിങ്ങൾ അള്ളാഹന്റെ ഓർഡർ സ്ഥാപിക്കാൻ, അള്ളാഹന്റെ ഓർഡർ നിലനിർത്താൻ വേണ്ടി പോകുന്നതല്ലേ, എനിക്ക് യാതൊരു പ്രതിഷേധവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ഇരുന്നു കൊടുത്തു. വേറൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇബ്രാഹീമോ, ഇബ്രാഹീമിന്റെ തവക്കുലിന്റെ രൂപം കാണുക. എന്താ ഇബ്രാഹീം പറഞ്ഞു ചെയ്തത്? ഞാൻ നിങ്ങളെ ഇവിടെ ഉപയോഗിച്ചിട്ട് പോകുന്നത് അള്ളാഹന്റെ ഓർഡർ അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞ ഇബ്രാഹിം എന്ത് ചെയ്തു? അതിൽ നമുക്ക് പാഠമുണ്ട്. നാമും വെറും തവാക്കുല് പാടുള്ളതല്ല, തവക്കുല ചെയ്യേണ്ടത്. എന്താ തവാക്കുലും തവക്കുലുമായുള്ള വ്യത്യാസം? തവക്കുല് എന്ന് പറഞ്ഞാല് അസ്ബാബുകളെല്ലാം ചെയ്തിട്ട് അള്ളാഹിനോട് ഏൽപ്പിക്കുക. തവാക്കുലെന്ന് പറഞ്ഞാലോ അസ്ബാബുകളൊന്നും ചെയ്യാതെ, അസ്ബാബുകൾ എന്ന് പറഞ്ഞാലോ കാശുണ്ടാക്കാനുള്ള യാതൊരു പരിശ്രമം നടത്താതെ റൂമിൽ മറ്റാളെ ഓസിക്ക് ഭക്ഷണം കഴിച്ചുകൂടാനോ അല്ലെങ്കിൽ ഓസിക്ക് ജീവിക്കാനോ ഉള്ള പദ്ധതി, ഇതാണ് തവാക്കുല്. തവാക്കുല് ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. തവാക്കുല് ഇസ്ലാം പറഞ്ഞിട്ടില്ല. എന്തിനാണോ ഞാൻ പിന്നെ അധ്വാനിച്ചാൽ പിന്നെന്തിനാ അള്ളാന്റെ ആവശ്യം എന്ന് നിരീക്ഷണവാദികളെ പോലത്തെ ഒരു ചോദിക്കാറുണ്ട്. ഉണ്ട്. ആഖിറിൽ ജമല ഫതവക്കൽ അലല്ലാഹ്, നീ നിന്റെ ഒട്ടകത്തെ കെട്ടുക, പിന്നെ അള്ളാഹനെ ഏൽപ്പിക്കുക. പിന്നെയും അള്ളാഹനെ ഏൽപ്പിക്കണം. അള്ളാഹനെ ഏൽപ്പിച്ചില്ലെങ്കിൽ അവിടെ ഒട്ടകം നിൽക്കാൻ സാധ്യതയില്ല. കെട്ടിയാലും പോകാൻ സാധ്യതയുണ്ട്, കള്ളം വന്നു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കെട്ടും കുറിച്ചിട്ട് മനസ്സിലായില്ലേ? അള്ളാഹനെ ഏൽപ്പിക്കുക എന്ന തവക്കുല് വരേണ്ടത് എവിടെയാണ്? നമ്മളാൽ സാധിക്കുന്നത് എല്ലാം ചെയ്തതിന്റെ ശേഷമാണ്. അങ്ങനെയായിരുന്നു സലഫു സാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്തിഹാദുൽ അസ്ബാബ് എന്നാണ് അറബി ഭാഷയിൽ പറയുക. കാരണങ്ങൾ ഉണ്ടാക്കുക, സമ്പാദിക്കുവാനുള്ള, വിസ കിട്ടാനുള്ള, ഭൗതിക നേട്ടങ്ങൾ നേടാനുള്ള, അതുപോലെ തന്നെ പരലോകം നേടാനുള്ള മാർഗങ്ങൾ കൈകൊണ്ടതിന്റെ ശേഷം പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥനയുണ്ടാവുക. എന്താണ് പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബിയുടെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നത് അല്പം ഈത്തപ്പഴങ്ങളായിരുന്നു, അല്പം ഭക്ഷണമായിരുന്നു, അല്പം വെള്ളമായിരുന്നു. അത് മാത്രമല്ലാതെ ഇബ്രാഹിമിന് കൊടുക്കാൻ പറ്റൂല, അതല്ലേ ഉള്ളൂ. പിന്നെ ഓർഡറാണെങ്കിൽ എന്താണ്? പോ ഇബ്രാഹിമേ നാട്ടിലേക്ക്, എന്തിനെ? തൗഹീദ് പ്രചരിപ്പിക്കാൻ. ഇത് ഓർഡറാണ്. പിന്നെ എന്താണ് ഇബ്രാഹിമിന് ചെയ്യാനുള്ളത്? അള്ളാഹനെ ഏൽപ്പിക്കുക. ഇവിടെയാണ് തവക്കുല് വരുന്നത്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈറി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം, റബ്ബന ലിയുഖീമു സ്സലാ വജ്അൽ അഫ്ഇദത മിനൻ നാസി തഹ്വി ഇലൈഹിം. അവരെ ഞാൻ ഇവിടെ ഒഴിവാക്കി പോകുന്നത്, ഇവിടെ വിട്ടുപേച്ച് പോകുന്നത് കാബയുടെ പരിസരത്തിൽ നമസ്കരിക്കുന്നവരായി വളരാൻ വേണ്ടിയാണെന്ന് ആദ്യം പറഞ്ഞു. അതിന്റെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഉർജുഖഹും മിന തമറാത്ത്, അവർക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും നീ നൽകണമേ രക്ഷിതാവേ. എന്റെ കൂടെ ഉണ്ടായത് ഒരു ഈത്തപ്പഴമാണ്, ഈത്തപ്പഴം മാത്രമാണ്. അവർക്ക് നീ എല്ലാ ഉൽപ്പന്നങ്ങളും നൽകണം. എല്ലാ ഉൽപ്പന്നങ്ങളും നൽകാൻ അവർ തീരുമാനിച്ചു. മക്കയിലും അതിന്റെ പരിസരത്തിലും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഫലം ഇന്ന് വരെ കാണുന്നു, ഖിയാമത്ത് നാൾ വരെ കണ്ടുകൊണ്ടേയിരിക്കും. ലോകത്ത് ആര് എവിടെ എന്തെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുവോ അതിന്റെ എല്ലാം 10 കോടിയാണ് ഇവിടെ കെട്ടുക അല്ലേ. നമ്മുടെ നാട്ടിൽ നാം കഴിക്കുന്നതായ ലിച്ചൻ, ടീ ഒക്കെ എവിടെയാണ്? ഏതാണ് ഏറ്റവും 3-ാമത്തെ മുറിയിൽ വരുന്നതാണ്? ഫസ്റ്റ് മുറിയിൽ വരുന്നത് ഇവിടെയാണ് വരിക. ആദ്യത്തെ ട്രിപ്പിൽ എന്തുകൊണ്ട്?
ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന അങ്ങനെയാണ്, റബ്ബന വർസുഖുഹും മിന തമറാതി വജ്അൽ അഫീറത മിനൻ നാസി തഹ്വി ഇലൈഹിം. മനുഷ്യരാശിയുടെ ഹൃദയം ഈ നാട്ടിലേക്ക് നീ ആകർഷിപ്പിക്കണമേ രക്ഷിതാവേ, മുസ്ലിങ്ങളെ എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മുസ്ലിങ്ങൾ ഹജ്ജിന് വരുന്നത് കൊണ്ടാണതെന്ന്. അല്ല, ഇന്ന് ലോകരുടെ ഹൃദയം, മനുഷ്യരാശിയുടെ ഹൃദയം ഈ നാട്ടിലേക്ക് ആകർഷിക്കുന്നു, ഈ നാട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നേക്കും വിശാലമായ വീക്ഷണത്തോടുകൂടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോയി. അതിന്റെ പ്രതിഫലം, അതിന്റെ ഫലം, പ്രാർത്ഥന ഫലം ഇന്ന് വരെ ലോകം കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. ഈമാനിന്റെ പവറാണ് കണ്ടത്. ഇബ്രാഹിമിന്റെ ഈമാൻ ആരാണ്? ഇമാമുൽ മുഹിദീൻ, മുഹിദീങ്ങളുടെ നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ഈമാനിന്റെ ഫൗറാണ് അത് കണ്ടത്. അതുപോലെ തന്നെ ഹാജർ അലൈഹിസ്സലാമിന്റെ ഈമാനിന്റെ ഫൗറാണ് നാം ഹജ്ജിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതെ, ഇത് ആദ്യത്തെ വരവിനെ കുറിച്ചാണ്. എന്നാൽ അവിടെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് ചെല്ലാം. അവിടെ ഇബ്രാഹിം ഹാജർ അലൈഹിസ്സലാം ശബ്ദം കേട്ടു. എവിടുന്നാണ്? സഫയുടെയും മറുവിടെയും ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ശബ്ദം കേട്ടു. കുട്ടി അവിടെയാണല്ലോ. കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ശബ്ദം കേട്ടപ്പോൾ ഒന്നൊരിക്കലോ പേടിച്ചിട്ടായിരിക്കും. എവിടുന്ന ശബ്ദം എന്നറിയാത്ത രൂപത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കാണ്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്ന കാണുകയാണ്. എവിടെ? ജംസം കിണറിപ്പോൾ ഉള്ളതായ സ്ഥലത്ത്. അവിടെ മൂപ്പത്തി ഓടിച്ചെന്ന് നോക്കി. നോക്കിയിട്ട് ഭയപ്പെട്ടുപോയി. പക്ഷേ അവർക്ക് പിന്നെ മറുപടി കിട്ടിയതെന്തായിരുന്നു? ആ ആളിൽ നിന്നത്തെ പ്രവർത്തനത്തിലൂടെ മറുപടിയായിരുന്നു. അതെന്താണ്? ആ ആള് ഒരു റിപ്പോർട്ടിൽ കാലുകൊണ്ട് അല്ലെങ്കിൽ ജറൽ കൊണ്ട് ഇടിച്ചു എന്നാണ്. ഇടിച്ച ഉടനെ തന്നെ വെള്ളം വന്നു. ഈ വെള്ളമാണല്ലോ മൂപ്പത്തിയുടെ ലക്ഷ്യമായതുകൊണ്ട് വെള്ളം കണ്ടപ്പോൾ ആളെ മറന്നുപോയി. പെട്ടെന്ന് വെള്ളത്തെ അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനെ വരമ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെട്ടു. റഹിമല്ലാഹു ഉമ്മ സുലൈമാ ഉമ്മ ഇസ്മായിൽ. ഇസ്മായിലിന്റെ ഉമ്മയെ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയാണ്, അവരവിടെ തടസ്സമുണ്ടാക്കിയിട്ടുള്ള ഇല്ലെങ്കിൽ മക്ക മാസകലം ഒരു നദിയായി മാറിയിരുന്നേനെ, നെഹ്റായി മാറിയിരുന്നേനെ, ദംദം കൊണ്ട് അവിടെ പുഴയായി കടലായി മാറിയിരുന്നേനെ, തടസ്സമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ആരെക്കുറിച്ച്? ഹാജർ അലൈഹിസ്സലാമിനെ കുറിച്ച്. ഹാജർ അലൈഹിസ്സലാമിനോട് ആ വന്ന വ്യക്തി പറഞ്ഞു, അത് മലക്കായിരുന്നു. മലക്ക് പറയുകയുണ്ടായി, ഇവിടെ അള്ളാഹുവിന്റെ ഒരു വീടുണ്ട്, ഇവിടെ അള്ളാഹുവിന്റെ ഒരു വീടുണ്ട്. ഹാഹുന എന്നാണ് പറയുന്നത്. ആ വീടിൽ നിന്നിട്ട് മനസ്സിലാകുന്നു വീട് അവിടെ മുമ്പ് ഉണ്ട് എന്ന്. ഇവിടെ അള്ളാഹുവിന്റെ ഒരു വീടുണ്ട്, ആ വീടിനെ പണിയാൻ പോവുകയാണ് നിങ്ങളുടെ മകനും മകന്റെ വാപ്പയും എന്ന് ആ മലക്ക് അവിടെ വെച്ച് പറയുകയുണ്ടായി എന്ന് ഹദീസിൽ കാണാം. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആദ്യത്തെ വരവായിരുന്നു. രണ്ടാമത്തെ വരവ് കുട്ടിക്ക് ഏകദേശം 7 വയസ്സായ സമയത്തായിരുന്നു. ആ സമയത്തുള്ള വരവിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുണ്ട്. എന്തുകൊണ്ട്? ഹിസ്റ്ററി വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഇബ്രാഹിം നബി ഇസ്ലാം ഇവിടെ വന്നതായ ആ വരവിനെ കുറിച്ച് മഹാൻ അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഫുർഖാൻ അലീമിൽ പറയുകയാണ്, ഇബ്രാഹിം നബി ഇസ്ലാം പ്രാർത്ഥിക്കുകയുണ്ടായി റബ്ബിനോട്, ഈ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. റബ്ബി ഹബിലീ മിനസ് സാലിഹീൻ, സാലിഹായ ഒരു കുട്ടിയെ നീ എനിക്ക് പോഷാരമായി തരണേ രക്ഷിതാവേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് അള്ളാഹു പറയുന്നു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, അമർച്ചയുള്ളതായ ഒരു കുട്ടിയെ ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകുകയുണ്ടായി. ഫലമ്മാ ബലഗ മാ ഹുസ്സയ്യ, ഓടാനും ചാടാനും സാധിക്കുന്നതായ വയസ്സിലേക്ക് കുട്ടിയെത്തിയപ്പോൾ, അഥവാ ഏകദേശം ചരിത്രകാരന്മാർ പറയും പോലെ 7 വയസ്സാണ്. കാല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കുട്ടിയോട്, യാ ബുനയ്യ, എന്റെ കുഞ്ഞോമന മകനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറക്കണമെന്ന് അള്ളാഹു എന്നോട് കിനാവിൽ പറഞ്ഞതായിട്ട് ഞാൻ കിനാവിൽ കണ്ടിരിക്കുകയാണ്. എന്താണ് ആയത്തിൽ? അങ്ങനെയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞെന്തുകൊണ്ടാണ്? നബിമാരുടെ കിനാവ് എന്താണ്? വഹയാണ്. നബിമാരുടെ കിനാവ് വഹയാണ്. നബിമാർ നമ്മെ പോലെ പോയി കിനാവ് കാണാറില്ല. അമേരിക്കക്കൊന്നും എത്തൂല നമ്മളെ പോലെ. അങ്ങനെയുണ്ടല്ലോ, നമ്മളൊക്കെ ഇന്ത്യയിലേക്ക് പോയി പെട്ടെന്ന് മടങ്ങി വരും. അവരോടൊക്കെ പോകാറുണ്ടല്ലോ. അതൊന്നുമില്ല, അവര് കാണലൊക്കെ എന്താണ്? വഹയാണ്. അള്ളാഹുന്റെ ഭാഗത്തു നിന്നിട്ടുള്ള വഹയാണ് അവർ കിനാവിൽ കാണുക. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാം പറയുകയാണ്, യാ ബുനയ്യ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറക്കണമെന്ന് ഞാൻ കിനാവിൽ കണ്ടിരിക്കുകയാണ്. ഫന്ദുർ മാദാ തറ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്ത കളയാം. ചരിത്രം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ മനഃപ്പാടമാക്കി വെച്ച വിഷയമാണ്. പക്ഷെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ്. താനന്റെ അഭിപ്രായം എന്താണ്? കാല മകൻ പറഞ്ഞു, യാ പക്ഷി എന്റെ കുഞ്ഞു, എന്റെ വാപ്പ, ഇഫൽമാത്ത് ഉമർ കൽപ്പിക്കപ്പെടുന്ന നിങ്ങൾ ചെയ്യുക, അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഞാൻ ക്ഷമ കൈക്കൊള്ളുന്നവനായിട്ട് മാത്രമേ നിങ്ങളെന്നെ എത്തിക്കുകയുള്ളൂ. അക്കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല. ഫലമ്മ അസ്ലമാവ തല്ലഹൂലിൽ ജബീൻ, ഇബ്രാഹീമും ഇസ്മായിലും എനിക്ക് കീഴടങ്ങിയും കൊണ്ട് എന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവർ തീരുമാനമെടുത്തിട്ട് കത്തിയുമായി വാ പോരുങ്ങുന്നു, കയറും കത്തിയുമായി വാ പോരുങ്ങുന്നു, മകനും കടന്നു കൊടുക്കുന്നു. തല്ലഹൂലിൽ ജബീൻ, സൈഡിലേക്ക് മകന് കടന്നു കൊടുത്തു എന്നുള്ള പറയുന്നു. ഒനാദീനാഹു, നാം ഇബ്രാഹീമിനെ വിളിച്ചു, അയ്യാ ഇബ്രാഹീം, ഇബ്രാഹീമേ, അത് സദ്ദഖ്ത റുഇയ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതായ കിനാവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്, സമ്മതിച്ചിരിക്കുകയാണ്, അതിൽ വിശ്വസിച്ചിരിക്കുകയാണ്, പട്ടാങ്ങാക്കിയിരിക്കുകയാണ്. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, നാം അങ്ങനെയാണ് മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് പ്രത്യക്ഷമായ പരീക്ഷണമായിരുന്നു കൂട്ടരേ. ഇങ്ങനെയുള്ള പരീക്ഷണത്തിൽ ആരാ ജയിക്കുക? ഇബ്രാഹിമിനെ പോലത്തെ ആൾക്കാരല്ലാതെ, അങ്ങനെയുള്ള ഈമാനിന്റെ ഉടമകളല്ലാതെ, നാടന്മാർക്ക് മകനെ കൊല്ലാൻ പറഞ്ഞാൽ, മകനെ അറക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും അറക്കുമോ? അതിനെ ഇബ്രാഹിം നബി ഇസ്ലാമിനെ അള്ളാഹു പരീക്ഷിച്ച ഈ പരീക്ഷണം ഒരു മഹാപരീക്ഷണമായിരുന്നു. അത് കാരണത്താൽ തന്നെ അല്ല പറയുന്നു, ഫദൈനാഹു ബിദിബ്ഹിൻ അവ ഇസ്മായിൽ നബിക്ക് പകരം അറക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ള പറയുകയാണ്. എന്നാൽ ഫതറക്കന അലൈഹി ഫിൽ ആഖിരീൻ സലാമുൻ അലാ ഇബ്രാഹിം كذلك نجزي المحسنين إنه من عبادنا المؤمنين وبشرناه بإسحاق نبيا من الصالحين ഞാൻ എന്തിനാണ് ഈ ആയത്ത് ഓതിയത്? ഇവിടെ ഒരു ചർച്ചയുണ്ട്, മുഫസ്സിലിങ്ങളുടെ ഇടയിലുമുണ്ട്, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നമ്മുടെയും ഇടയിലുണ്ട്. അതെന്താണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളും പറയുന്നത് അറക്കപ്പെട്ട വ്യക്തി ഇസ്ഹാഖായിരുന്നു ഇബ്രാഹിം. മുസ്ലിങ്ങൾ എന്നിട്ട് ചിലവർ അറക്കപ്പെട്ടവരെ ഇസ്ഹാഖായിരുന്നു മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നും ചിലവരത് പറഞ്ഞതായിട്ട് കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് തെളിവില്ല. എന്തുകൊണ്ട്? ഞാനിപ്പോൾ ഒരു ആയത്തുണ്ടല്ലോ, ആയത്ത് തന്നെ അതിന് എതിരെ മറുപടി കിട്ടുന്നുണ്ട്. ഖുർആനിൽ തന്നെ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ആദ്യമായിട്ട് ഒരു അറബിന്റെ പ്രശ്നം പറഞ്ഞു. അറബ് എന്താണിപ്പോൾ ആദ്യമായിട്ട് ഒരു അറബിന്റെ പ്രശ്നം പറഞ്ഞു. അറബിന്റെ പ്രശ്നം പറയുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം പ്രാർത്ഥിച്ചു, എനിക്കൊരു സാലിഹായ കുട്ടിയെ തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നാം ഒരു കുട്ടിയെ കൊടുത്തു, ആ കുട്ടിയെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചു, ആ കുട്ടിയെ അറക്കാൻ വേണ്ടി തയ്യാർ ചെയ്തു, അതിന് പകരം അറക്കാൻ വേണ്ടിയിട്ട് നാം ആ ചിനെ ഇറക്കി കൊടുക്കുകയും ചെയ്തു. പിന്നെ അള്ളാഹ് പറയുകയാണ്, ഇസ്ഹാഖിനെ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് സന്തോഷവാർത്ത നൽകുകയും ചെയ്തു. അപ്പോൾ ആദ്യം കൊടുത്ത ആളാരാണ്? ഇസ്ഹാഖ് അല്ല, പിന്നെയോ ഇസ്മായിലാണ് എന്ന് അതിൽ നിന്നിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒമിൻ വറാ ഇസ്ഹാഖ യാഖൂബ് ഇബ്രാഹിമിനോട് പറഞ്ഞതായിരുന്നു അല്ലയോ, ഇബ്രാഹിമേ ഇസ്ഹാഖിന്റെ ശേഷം യാഖൂബ് വരാൻ പോകുന്നുണ്ട്. ഇസ്ഹാഖിനെ അറക്കാൻ വേണ്ടി തീരുമാനിച്ച കുട്ടിയാണെങ്കിൽ ഇസ്ഹാഖിന്റെ ശേഷം യാഖൂബ് ഉണ്ടെന്ന് മുമ്പേ പറഞ്ഞാൽ പിന്നെ ഈ അറക്കാൻ പറഞ്ഞത് അറക്കാൻ പറഞ്ഞു വരൂലേ? അല്ലേ ഇബ്രാഹിം, മനസ്സിലായല്ലേ? യാക്കൂബ് വരാൻ പോകുന്നുണ്ട് ഇപ്പൊ തന്നെ ഇബ്രാഹിമിനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അറക്കപ്പെടുന്ന കുട്ടി ഇസ്ഹാഖാണെങ്കിൽ അർത്താ പിന്നെ തീർന്നില്ലേ? പിന്നെ ഇവിടുന്ന് യാക്കൂബ് വരാ, ആ കുട്ടിയെ പിന്നെ ഏഴാം വയസ്സിൽ അറക്കാൻ പറയുമോ? പിന്നെ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിൽ നിന്നിട്ടും എന്ത് മനസ്സിലാക്കാം? അറക്കപ്പെട്ട വ്യക്തി ആരായിരുന്നില്ല, ഇസ്ഹാഖായിരുന്നില്ല, യഹൂദികൾ പറയും പോലെ പിന്നെയോ ഇസ്മായിൽ ആയിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാരുടെ ഹിസ്റ്ററികളെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ ക്ഷമ കൈകൊണ്ടതായ മഹാത്മാക്കളുടെ കൂട്ടത്തിൽ ചില നബിമാർ എണ്ണിയപ്പോൾ ഇസ്മായില് അതുപോലെ തന്നെ ഇദ്രീസ് ദൽകിഫ്ലി എന്നീ നബിമാരെല്ലാം ക്ഷമ കൈകൊണ്ടവരായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് കാണാം. ഇങ്ങനെയുള്ള പരീക്ഷണത്തിൽ ക്ഷമിച്ചതായ ഒരു വ്യക്തിയായതുകൊണ്ടാണല്ലോ അങ്ങനെ ഇസ്മായിലിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സഹീഹായ ഹദീസിൽ കാണുന്നു, കാബയുടെ നീസാബുണ്ടല്ലോ, കാബയുടെ പാത്തി കണ്ടിട്ടില്ലേ, പാത്തി വെള്ളം വീഴുന്ന പാത്തി, ആ പാത്തിയുടെ പാത്തി എന്നുള്ളത് ചരിത്രത്തിലുള്ളതാണ്, ഹദീസിലില്ലാട്ടാ. ഏതായാലും കാബയിൽ കെട്ടിത്തൂക്കപ്പെട്ടതായിട്ട് ഈ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ നബി അലി ഇസ്ലാമിന് വേണ്ടി പകരം അർത്ഥതായ ആടുണ്ടല്ലോ, ആ ആട്ടിന്റെ കൊമ്പ് തൂക്കപ്പെട്ടതായിട്ട് സുബൈർ അലി അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ കാലഘട്ടത്തിൽ കാബയ്ക്ക് ഈ പിടുത്തം വരുന്നത് വരേക്കും ഉണ്ടായിരുന്നു എന്ന് കുറെ നൂറ്റാണ്ടുകൾ നടത്തം, ആയിരത്തോളം വർഷങ്ങൾ നടത്തം അവിടെ വളരെ ഉണങ്ങി
കാണാൻ തന്നെ കണ്ടാൽ തന്നെ ഇതൊരു കൊമ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ ഉണക്കം പിടിച്ചതായിട്ട് കൊമ്പ് തൂക്കപ്പെട്ടതായിട്ട് ചില സഹീഹായ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഉമർബിൻ അബ്ദുൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തിൽ ഒരു യഹൂദി പണ്ഡിതനായ ഒരു യഹൂദി മുസ്ലിമായതായ യഹൂദിയോട് ഉമർബിൻ അബ്ദുൽ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ അറക്കപ്പെട്ടത് ഇസ്ഹാഖാണോ ഇസ്മായിലാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇസ്മായിലാണ് എന്ന് പറഞ്ഞു. പിന്നെന്തിനാണ് യഹൂദികളൊക്കെ ഇസ്ഹാഖാണെന്ന് പറയുന്നത്? മൂപ്പർ മുസ്ലിമായതിന്റെ ശേഷമാണ് ചോദ്യം. അപ്പോൾ മൂപ്പർ പറയുകയാണ്, അറബികളോട് വലിയ ഇത് അസൂയിയായിരുന്നു ജൂതന്മാർക്ക്. ആ അസൂയ കാരണത്താൽ ജൂതന്മാരുടെ നേതാവായ ഇസ്ഹാഖ് അറക്കപ്പെട്ട വ്യക്തി എന്ന് പറയൽ അവർക്ക് അവരുടെ അസൂയ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇസ്മായിൽ തന്നെയാണ് അറക്കപ്പെട്ടത് എന്ന് യഹൂദികൾ പറഞ്ഞതായിട്ട് കാണാം. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങാം. ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ ആദ്യത്തെ വരവ് വന്നു, രണ്ടാമത്തെ വരവ് വന്നു, രണ്ടാമത്തെ വരവിൽ അറിവുണ്ടായി. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അവിടെ കഅബ ഉണ്ടായിരുന്നതായ സ്ഥലമുണ്ടല്ലോ, കഅബ ഉണ്ടായിരുന്നതായ സ്ഥലം പൊങ്ങി നിൽക്കുന്ന സ്ഥലമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഏത് സമയത്തും വെള്ളപ്പൊക്കം വന്നാൽ വെള്ളത്തിന്റെ ചാട്ടം വന്നിട്ട് കഅബയുടെ തറയിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നതായ ഒരു സ്ഥലമായിരുന്നു. ഒരു പൂഴിക്കുന്നു പോലെ ഇങ്ങനെ കൂടി നിൽക്കുന്നതായ ഒരു റബുവയായിരുന്നു കഅബ ഉണ്ടായിരുന്നതായ സ്ഥലം. പിന്നെ ജുർഹും ഗോത്രക്കാര് ആ ഭാഗത്തേക്ക് വന്നു. ജുർഹും ഗോത്രക്കാരെ കുറിച്ചൊക്കെ നാം കുറെ വിശദീകരിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. യമനികളായ അറബികളായ ആ വിഭാഗം മക്കയിലേക്ക് യാത്ര വഴി വന്നിട്ട് അവരിങ്ങനെ വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ വെള്ളം അവിടെ ഉണ്ടായല്ലോ ഇസ്മായിൽ കാരണത്താൽ, ഹാജർ അലൈഹി അസ്സലാമിന്റെ പ്രാർത്ഥന കാരണത്താൽ ആ വെള്ളമുള്ളത് കൊണ്ട് വെള്ളമുള്ള സ്ഥലത്ത് എന്തുണ്ടാവും? പക്ഷികളുണ്ടാവും. അപ്പോൾ ദൂരെ നിന്ന് അവർ പക്ഷികളെ വീക്ഷിച്ചപ്പോൾ, പറവകളെ വീക്ഷിച്ചപ്പോൾ ആ ഭാഗത്ത് വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ജുർഹും ഗോത്രക്കാരാ ഭാഗത്തിലേക്ക് വന്നു. വന്നു നോക്കുമ്പോൾ അവിടെ ചെറിയൊരു കുടിലും ആ കുടിലിൽ ഒരു സ്ത്രീയും ഒരു തള്ളയും ഒരു കുട്ടിയുമുണ്ട്. ആ സ്ഥലത്തേക്ക് അവരെത്തിയപ്പോൾ അവർ വെള്ളത്തിന് ആവശ്യപ്പെട്ടപ്പോ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടു, ഈ ഭാഗത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ അനുവാദം തരുമോ എന്ന്. അപ്പോൾ അവർ താമസിക്കാൻ അനുവാദം കൊടുത്തു എന്നാണ് ഹാജർ അലൈഹി സലാം സംഭവം പറയുമ്പോൾ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഹാജർ അലൈഹി സലാം ജനവാസം ആഗ്രഹിച്ച ഇനത്തിൽപ്പെട്ടവരായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ താമസിക്കണം എന്ന ആഗ്രഹം ഹാജർ അലൈഹി സലാമിനുണ്ടായിരുന്നു. ഈജിപ്തിന് വന്നാളല്ലേ, പട്ടണത്തിന് വന്നാളല്ലേ. അങ്ങനെ അവരെ പിന്നെ കൂട്ടിച്ചേർത്തു, വെള്ളത്തിന്റെ അവകാശികൾ നിങ്ങളല്ല, നിങ്ങൾ എത്ര നൂറ്റാണ്ട് താമസിച്ചാലും വെള്ളം ഞങ്ങളുടേതാണ്. വെള്ളം തരൂലെന്നല്ല, അവകാശം പറയാണിത്. ആരുടേതാണ് വെള്ളം? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റേതാണ് വെള്ളം. ഇന്നുവരേക്കും അവരുടെ തന്നെയാണ് വെള്ളം അല്ലേ? ഇന്നുവരേക്കും ആരുടേതാണ് വെള്ളം? അവരുടെ തന്നെ, മാറിയിട്ടില്ല, കൈമാറിപ്പോയിട്ടില്ല വെള്ളത്തിന്റെ ഉടമകൾ. അതുകൊണ്ട് വെള്ളം നിങ്ങൾക്ക് തരികയില്ല, വെള്ളത്തിന്റെ അവകാശം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു. ആ അഗ്രിമെന്റോടുകൂടി അവരവിടെ താമസിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ കുറച്ചു കാലമായപ്പോൾ കുട്ടി വളരുന്നു, വലുതാവുന്നു. ഈ കുട്ടി വലുതായിട്ട് അവസാനം അറബി ഭാഷ ജുർഹുമികളിൽ നിന്നിട്ട് ഇസ്മായിൽ പഠിക്കുന്നു. ഇസ്മായിലിന്റെ ഭാഷ ഇസ്രായേലികളുടെ ഭാഷയാണല്ലോ. ഇസ്മായിലിന്റെ ഭാഷ എന്താണ്? ഹാജറിന്റെ ഭാഷയാണ്. ഹാജറിന്റെ ഭാഷ ഇസ്രായേലികളുടെ ഭാഷയാണ്. എന്നാൽ ഇസ്രായേലികളുടെ ഭാഷയല്ലാതെ കുട്ടി അറബി ഭാഷയും കൂടി പഠിച്ചു. അങ്ങനെ അറബികളുമായി പരിചയപ്പെട്ടു. ജുർഹും ഗോത്രക്കാരിൽ നിന്നിട്ട് എന്ന് പേരിലുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ആദ്യമായിട്ട്. പിന്നെ ഹാജർ അലൈഹിസ്സലാം 90-ാമത്തെ വയസ്സിൽ മക്കയിൽ വെച്ചിട്ട് മരിക്കുകയും ചെയ്തു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ മരണപ്പെടുന്നു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വേറൊരു വരവും കൂടി വരുന്നു. ആ വരവ് എത്രാമത്തെ വരവാണ്? 3-ാമത്തെ വരവാണ്. ആ വരവ് വന്നപ്പോൾ തൗഹീദ് പ്രചരണം നടത്തുന്നതിന്റെ ഇടയിൽ ഈ വരവിനെ കുറിച്ചൊക്കെ നാം ആദ്യം കേട്ട് ചരിത്രകാരന്മാർ പറയുന്നത് ഇറാഖിലൂടെ ജിബ്രീലിന്റെ കൂടെയാണ് വരവി എന്നൊക്കെയാണ്. ആവാം, പ്രശ്നമില്ല, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല. എന്തുകൊണ്ട്? ആരാണ് ഇബ്രാഹിം? അങ്ങനെയുള്ള മനുഷ്യൻ ലോകത്തന്നില്ല, അന്നില്ലല്ലോ. അങ്ങനെയുള്ള ഈമാനിന്റെ ഉടമ ലോകത്തന്നില്ല, അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ബുറാഖിനെ ഇറക്കിക്കൊടുത്തിട്ടുണ്ടാവാം, പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കുകയും ചെയ്യാം, വിശ്വസിക്കുകയും ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നിട്ട് ആദ്യമായി ചെല്ലുന്നത് വീട്ടിലേക്കാണ്. ഭാര്യ നിരിച്ചു, ഭാര്യയില്ല. ആരായുള്ളത്? കുട്ടിയാണ്. കുട്ടി കല്യാണം കഴിച്ചിരിക്കുകയാണ്. കുട്ടി കല്യാണം കഴിച്ച് കുട്ടി ഒരു പ്രത്യേക വീടിന്റെ ഉടമയായി മാറിയിരിക്കുകയാണ്. ആര്? ഇസ്മായിൽ. ഇസ്മായിലിന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇസ്മായിലിനെ കാണാനില്ല. ഇസ്മായിലും സ്ഥലത്തില്ല. ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ. ഭാര്യയോട് കണ്ട ഉടനെ തന്നെ പല കുശല അന്വേഷണങ്ങളും നടത്തി. കൂട്ടത്തിൽ നിങ്ങളുടെ ജീവി എന്താണ് എന്നൊക്കെ ചോദിച്ചു. മൂപ്പത്തി ചില സ്ത്രീകളുടെ സ്വഭാവം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്ത്രീകളിലും അങ്ങനെയുള്ള സ്ത്രീകളെ കാണാം. എന്തും പറയുമ്പോൾ അവർക്ക് കുറവും കുറ്റവും മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ, നന്മ പറയാനുണ്ടാവുകയില്ല. അള്ളാഹു റസൂൽ പലപ്പോഴും പറഞ്ഞതാണ്, ഞാൻ നരകം കാണുമ്പോഴെല്ലാം അവിടെ സ്ത്രീകളുടെ തലയെണ്ണം കൂടുതലാണ് കാണാറുള്ളത്. കുറവാണ് എന്നതല്ല എന്ന് മാത്രമല്ല, അവർ സ്വർഗത്തിൽ കുറവാണ് എന്നുമല്ല, സ്വർഗത്തിലും സ്ത്രീകളുടെ എണ്ണം കൂടുതൽ തന്നെയാണ് എന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പുരുഷനും 70 പരം സ്ത്രീ അവിടെ കിട്ടുമ്പോൾ പിന്നെ അവിടെ സ്ത്രീകളുടെ എണ്ണമാണോ സ്വർഗത്തിൽ കൂടുതൽ പുരുഷന്റെ എണ്ണമാണോ? സ്ത്രീകളാണ് അവിടെയും കൂടുതൽ. അപ്പോൾ സ്വർഗത്തിലും കൂടുതൽ ആര് തന്നെയാണ്? സ്ത്രീകൾ തന്നെയാണ്. പിന്നെ ഹുറുലിംഗൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്ന സ്ത്രീകളും ഹുറുലിംഗളായി മാറുന്നവരാണ് എന്നും നാം പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അപ്പോൾ ചില സ്ത്രീകളുടെ സ്വഭാവം അതാണ്. ആ സ്വഭാവം ഉണ്ടായത് കൊണ്ട് തന്നെ അതെന്താണ്? കിഫ്ർനൽ അശീറ കിഫ്ർനൽ ലാന. റസൂൽ പറയുകയാണ്, സ്ത്രീകൾ എന്തുകൊണ്ട് നരകത്തിൽ പെട്ടെന്ന് ചെന്ന് ചേരാനുള്ള കാരണം സ്ത്രീകളിൽ ഉണ്ടാകുന്നു അവരുടെ അതിനുള്ള കാരണം, അതിനുള്ള അങ്ങനെയുള്ള തെറ്റായ മാർഗം അവരിൽ നിന്നിട്ട് എന്താണ് ഉണ്ടാവാറുള്ളത് എന്ന് റസൂൽ വിശദീകരണം നൽകുകയാണ്. ചുക്തിർന്ന ലാന, അവര് ശാപത്തെ അധികരിപ്പിക്കുന്നവരാണ്. എന്ത് പറഞ്ഞാലും തൊള്ള പൊക്കിയാൽ ചീത്ത, തൊള്ള പൊക്കിയാൽ ശാപം. ഈ ശാപം എന്നൊക്കെ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതോ ഒരു സഹാബിയെ അദ്ദേഹം കേറിയതായ ഒട്ടകത്തെയോ വാഹനത്തെയോ ശപിക്കുന്ന കേട്ടപ്പോൾ നീ ഇനി അതിനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. നീ ശപിച്ച വാഹനത്തെ നീ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ശപിക്ക ഒരു മുഅ്മിന്റെ തൊള്ളയിൽ നിന്ന് ശപിക്കപ്പെടാന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടതായി മാറി. ആ വാഹനത്തെ നീ ഇനി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് റസൂല്. മൂപ്പന്റെ വാഹനം മൂപ്പ ശപിച്ചു. അത് കാരണത്താൽ നാം ഒന്നിനെ ശപിക്കാന്ന് പറഞ്ഞാൽ അപകടം പിടിച്ചതാണ്. നാം ശപിക്കരുത്. നമ്മുടെ കുട്ടികളെയും മക്കളെയും സന്താനങ്ങളെയും സമ്പത്തുകളെയും കാറിനെയും വാഹനത്തിനെയും നാം ഒരിക്കലും ചീത്ത പറയാനോ ശപിക്കുവാനോ അതിനെതിരിൽ പ്രാർത്ഥിക്കുവാനോ പാടില്ല എന്ന് ശപിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമായിരിക്കാൻ സാധ്യതയുണ്ട് നീ ശപിക്കുന്നത്. അപ്പോൾ നീ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് റസൂൽ കൂട്ടിച്ചേർത്തതായിട്ട് കാണാം സഹീഹായ ഹദീസിൽ. അതുകൊണ്ട് സ്ത്രീകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് തൊള്ള പൊക്കിയാലെല്ലാം ശപിക്കുക എന്ന സ്വഭാവം. ഇല്ലേ? ആ സ്വഭാവം കാരണത്താൽ അവര് നരകത്തിൽ കൂടുതൽ ഞാൻ കണ്ടു എന്ന് റസൂൽ പറയുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എക്കുർണൽ അശീറ, അവരുടെ ഭർത്താക്കന്മാർക്ക് നന്ദി കേട് കാണിക്കുന്നവരാണ്. കുഹദ് പർവ്വതം പോലോത്തത് നിങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്താൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു റിയാലിന്റെ സാധനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഉഹുദ് പർവ്വതം അവർ മറന്നുപോകുന്നതാണ്. നിങ്ങൾ ജീവിതം മുഴുവനും അവർക്ക് സേവിച്ച സേവനം അവർ മറന്നുപോകും. ഒരു ദിവസത്തിൽ മാത്രം ഏതെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ സ്ത്രീകളുടെ ഇനത്തിലുണ്ട് എന്നാണ്. അങ്ങനെയുള്ളതായ സ്ത്രീകൾ, എന്റെ ശബ്ദം സ്ത്രീകൾ കേൾക്കുമ്പോൾ സ്ത്രീകൾ വിഷമിക്കരുത്, അങ്ങനെയുള്ളവരുമുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. എല്ലാ സ്ത്രീകളെ കുറിച്ചല്ല ഈ പറയുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ സ്ത്രീകൾ ആ ഇനത്തിൽ പെടാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ പലപ്പോഴും പറയാറുണ്ട് പരിപൂർണതയുള്ള സ്ത്രീകളെ കിട്ടാറില്ല എന്ന്. ഒരാൾ ക്ലാസ് നടത്തുന്ന സമയത്ത് ചോദിച്ചു പോലും, നമ്മുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വേറെ ഒന്നാണ്. എന്താണ്? സ്ത്രീകൾക്ക് ഈ കീഴടക്കുക എന്ന സ്വഭാവം പണ്ട് തന്നെ ഉള്ളതാണ്. പറഞ്ഞാൽ ഭർത്താവിനെ ആവട്ടെ ആരെയാവട്ടെ മൂപ്പത്തിയുടെ അണ്ടറിൽ വരുത്തണമെന്ന്. ആ എന്നിട്ട് ക്യാമത്ത്നാളിന്റെ അലാമത്ത് റസൂൽ എണ്ണിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ക്യാമത്ത്നാളിന്റെ അലാമത്ത് ഉണ്ടല്ലോ, അന്ത്യനാള് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ പല അടയാളങ്ങൾ ഉണ്ടാകും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ والأمانة مغنما والزكاة مغرما وتعلم لغير دين الله وأطاع الرجل امرأته وعق أمه وأدنى صديقه وأقصى أباه وظهرت الأصوات في المساجد وظهرت القينات والمعازف نعم يبدأ فالي بولم وديك كدانا തുറമുതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുമാണ്. ചർച്ചയ്ക്ക് വിധേയമായ ഹദീസ് എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉൾക്കൊള്ളുന്നതായ തത്വങ്ങൾ മറ്റു സഹീഹായ ഹദീസുകളെല്ലാം സ്ഥാപിക്കപ്പെട്ടതാണ് എന്നും നാം പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ ലോഡ്ജിൽ വെച്ചിട്ട് എന്താണ് അവിടെ പറഞ്ഞത്? ക്യാമത്താണ്ട് അലാമത്തുകളിൽ ഇതത്തുഹിതൽ ഫൈ ഉദിവല അള്ളാന്റെ മാർഗത്തിൽ ഉള്ളതായ ഗനീമത്ത് മുതലാവട്ടെ വഖ്ഫ് സ്വത്താവട്ടെ അള്ളാന്റെ കീഴിലാവേണ്ട അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതായ സാധനം സ്വന്തം സാധനമാക്കി മാറ്റുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സൂക്ഷിപ്പ് സ്വത്തായി കൊടുക്കേണ്ട മടക്കി കിട്ടാത്ത കാലം കഴിഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്തായിട്ട് വല്ലവരും വല്ലത് ഏൽപ്പിച്ചാൽ പിന്നെ മടക്കി കിട്ടാത്ത കാലമുണ്ടല്ലോ അത് ഏത് കാലാണെന്ന് ചൂട്ടി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. വസ്സക്കാത്തു മഹ്റമാ അതുപോലെ തന്നെ കൊടുക്കേണ്ട നിർബന്ധമായ സക്കാത്ത് തടയപ്പെടുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ ദീനിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി പഠിക്കേണ്ട വിജ്ഞാനത്തെ അള്ളാഹിന്റെ ദീനിനല്ലാത്ത പഠിക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടണം, ജോലി കിട്ടണം, അതുപോലെ തന്നെ ഡ്യൂട്ടി കിട്ടണം, ഭൗതിക നേട്ടങ്ങൾ കിട്ടണം. ഇതാണ് വിജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെ നന്നാക്കണം, ഞാൻ നന്നാവണം, സത്യം ഉൾക്കൊള്ളണം എന്നതല്ല വിജ്ഞാനം ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരു പുരുഷൻ അവന്റെ സ്ത്രീക്ക് വഴിപ്പെട്ടു കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീയുടെ അടിമയായി മാറുക. പുരുഷൻ സ്ത്രീ പറയുന്നതൊക്കെ കേൾക്കുക, അതിന്റെ അർത്ഥം സ്ത്രീക്ക് അനുസരിക്കേണ്ട എന്നല്ല. എന്താണ് അനുസരണം എന്ന് പറഞ്ഞാല് സ്ത്രീയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ട എന്നല്ല. സ്ത്രീക്ക് പുരുഷൻ ചെയ്തു കൊടുക്കേണ്ട അവകാശം അവൾ ചോദിച്ചാൽ അത് കൊടുക്കൽ നിർബന്ധമാണ്, അതിനിതുമായി ബന്ധമില്ല എന്നല്ലാതെ സ്ത്രീ ഭരണാധിപയായി ഭരണാധികാരിയായിട്ട് വീട്ടിൽ മാറുക നീ അപ്പുറം പറയേണ്ടതില്ലല്ലോ, ആ രൂപത്തിൽ പാടുള്ളതല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ സദസ്സിൽ ചോദിക്കപ്പെട്ടു പോലോ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ആരാണ് സ്ത്രീകളുടെ കീഴിൽ ഒതുങ്ങാതെ അടങ്ങാതെ രക്ഷപ്പെടാൻ സാധിച്ചവർ ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ, സാധിക്കാത്തവരുണ്ടെങ്കിൽ എണിക്കട്ടെ എന്ന്. അപ്പോൾ എല്ലാവരും എണിച്ചു എന്നാണ്, ഒരാളെ മാത്രം ഇരുന്നു എന്നാണ്. അപ്പൊ അതിൽ നിന്നിട്ട് മനസ്സിലായി എല്ലാവർക്കും സ്ത്രീകളുടെ കീഴിൽ ജീവിക്കാനേ സാധ്യതയുള്ളൂ, ഒരാൾക്ക് മാത്രം സാധിക്കാത്ത രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. ആ ഇരുന്നാളോട് ചോദിച്ചാൽ അല്ല ചങ്ങാതി നീ നല്ല ഭാഗ്യവാണല്ലോ, നിനക്ക് സ്ത്രീയെ കീഴടക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പം പറഞ്ഞ അല്ല എന്നോട് സ്ത്രീ പറഞ്ഞിരിക്കുകയാണ് നീ ഇവിടുന്ന് എണിക്കരുത് ഞാൻ വരുന്നത് വരെയും, അതുകൊണ്ട് എണിക്കാത്തതാണ്. ഉമ്മയെ ദ്രോഹിക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ചങ്ങാതി അടുപ്പിക്കുക, അബാഹു വാപ്പയെ ദൂരപ്പെടുത്തുക. അതൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ടിക്ടോക്കിൽ നല്ല ചങ്ങാതി വന്നാല് വാപ്പ വെടിയും പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ വാപ്പയെ കൊള്ളരുതാത്ത രൂപത്തിൽ കൊള്ളരുതാത്ത എന്ന് പറഞ്ഞാൽ അവൾ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്, ചീത്ത പറഞ്ഞാൽ സാധ്യതയുണ്ട്, സാധിക്കുമ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെയുള്ള കാലഘട്ടമല്ലേ? ശ്രദ്ധിക്കണം. ഞാനിത് ചിരിക്കാൻ പറയുന്നതല്ല, വാപ്പയുടെയും ഉമ്മയുടെയും കാര്യം അല്ല. എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ കൂടെ വാപ്പാനെയും ഉമ്മനെയും ഉടനെ തന്നെ അവരുടെ അവകാശം കൊടുക്കണമെന്ന് കൂടെ തന്നെ പറഞ്ഞു. പലയിടത്തിലും ഒരേ ശൈലിയിലല്ല പറഞ്ഞത്. അള്ള വിധിച്ചിരിക്കുകയാണ് കൂട്ടരെ, എന്റെ അടിമകളെ അള്ള പറയുന്നു. എന്ത്? അള്ളാഹക്കല്ലാതെ നിങ്ങൾ ആരാധിച്ചു പോകരുത്, അള്ളാഹനെ അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു പോകരുത്, അള്ളാഹക്കല്ലാതെ നിങ്ങൾ നേർച്ചയാക്കി പോകരുത്, അർത്തു പോകരുത്, ജീവിച്ചു പോകരുത്, മരിച്ചു പോകരുത. ആരാധന മുഴുവനും അള്ളാഹ്ക്ക് മാത്രമായിരിക്കണമെന്ന് അള്ള വിധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ പറയുന്ന എന്താണ്? ഒബിൽ വാലിദൈനി ഇഹ്സാനാ, വാപ്പയ്ക്കും ഉമ്മയ്ക്കും നന്മ ചെയ്യണം, അവരുടെ അവകാശം അവർക്ക് നിങ്ങൾ നിറവേറ്റി കൊടുക്കണം. അവർ കാഫിരീങ്ങളായിരുന്നാലും ശരി, അവർ മുശ്രിക്കീങ്ങളായിരുന്നാലും ശരി, അവർ ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരായിരുന്നാലും ശരി, അവർ മമ്പർത്ത തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നാലും ശരി, അതൊക്കെ ചെറുക്കാൻ പാടില്ല എന്ന് ഒരു ഭാഗത്ത് പഠിപ്പിച്ചു കൊടുക്കുക, മറുവശത്തിൽ അവരുടെ അവകാശവും കൊടുക്കുക. അവർ നിന്നെ ശിർക്കിലേക്ക് പോയി ഇൻജാഹദാക്കാലുമാ, നിന്നോട് ശിർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, സിനിമ നോക്കണമെന്ന് പറഞ്ഞാൽ, കള്ളുകുടിക്കണമെന്ന് പറഞ്ഞാൽ, വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാൽ, തട്ടിപ്പ് നടത്തണമെന്ന് പറഞ്ഞാൽ, അനിസ്ലാമികമായ വല്ലതും ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് ലോകത്താരെയും അനുസരിക്കാൻ പാടില്ല, അപ്പയെയും അനുസരിക്കാൻ പാടില്ല, ഉമ്മയെയും അനുസരിക്കാൻ പാടില്ല. അല്ലാത്ത കാര്യത്തിൽ അല്ല പറയുന്നു, ദുന്യാവിൽ മാറൂഫായ മറ്റു നിർബന്ധമായി അറിയപ്പെട്ട ആ പ്രത്യേക സഹകരണമുണ്ടല്ലോ ഉമ്മയും വാപ്പയുമായിട്ട്. അതെല്ലാം ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുക, വീടുണ്ടാക്കി കൊടുക്കുക, ഭക്ഷണം നൽകുക, അവർക്ക് ഡോക്ടർമാരെ കൊണ്ടുവരിക, ചികിത്സിക്കുക, ഇതെല്ലാം നീ ചെയ്യുക, അവർ മുശരിക്കുകളായിരുന്നാലും ശരി എന്നാണ്. എന്നാൽ അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദ്യത്തെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ആദ്യത്തെ ഭാര്യയുടെ അടുക്കലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയിട്ട് വീട്ടുവർത്തമാനം അന്വേഷിച്ചു നോക്കുമ്പോൾ അവര് തൊള്ള പൊക്കിയതെല്ലാം പൊക്കിപ്പറഞ്ഞതെല്ലാം എന്തായിരുന്നു? പ്രതിഷേധങ്ങൾ മാത്രമായിരുന്നു. ഇടുങ്ങിയ ജീവിതം, വെള്ളമില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചോദിക്കാതിരിക്കലാണ് നല്ലത്, പട്ടിണിയോട് പട്ടിണി എന്നൊക്കെ പറഞ്ഞതായ വേളയിൽ നുബുവത്തിന്റെ വീട്ടിൽ ഇരിക്കാനും ജീവിക്കുവാനും പറ്റിയ പെണ്ണല്ല ഇത് എന്ന് ഇബ്രാഹിം നബി ഇസ്ലാമെന്ന് മനസ്സിലായി. ഹാജർ അലി ഇസ്ലാമിന്റെ ഭർത്താവല്ലേ, പിന്നെ ഹാജർ അലി ഇസ്ലാമിന്റെ വീക്ഷണം എന്തായിരിക്കും? അല്ല, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വീക്ഷണം എന്തായിരിക്കും? സാറയെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ല, സാറയെ കുറിച്ച് നാം ഇവിടെ പറഞ്ഞിട്ടില്ലേ എന്താണ് ഈജിപ്തിലേക്ക് സാറയുമായി ചെന്നപ്പോൾ സംഭവിച്ചതെന്ന്? ഇല്ലേ, ബുഖാരി പോർച്ചിയിൽ ഹദീസ് നാം ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. സാറ അലൈഹിസ്സലാമുമായിട്ട് ഈജിപ്തിലേക്ക് പോയപ്പോൾ ഈജിപ്തിലുള്ള ഒരു പരാക്രമിയായ രാജാവുണ്ടായിരുന്നു. അവന്റെ സ്വഭാവം, സുന്ദരിയായ സ്ത്രീകളെ എവിടെ കണ്ടാലും പിടിച്ച് അവിടെ അപഹരിക്കുക, ചെടിചരിക്കുക, തോലിവാസം ചെയ്യുക എന്നതായിരുന്നു. സാറയുമായിട്ട് ഇബ്രാഹിം എത്തിക എന്ന് കേട്ടപ്പോൾ സാറ സുന്ദരിയായിരുന്നു. ഈ വാർത്ത ആ രാജാവ് കേട്ടപ്പോൾ അവളെ പിടികൂടാൻ വേണ്ടി പരാക്രമികളായ പട്ടാളത്തെ അയച്ചു. എന്നിട്ട് കൊണ്ടുവരപ്പെട്ടു. സാറ അലൈഹിസ്സലാം എന്ത് ചെയ്തു? അള്ളാഹ്ക്ക് നമസ്കാരം നമസ്കരിച്ചിട്ട് അള്ളയോട് പറഞ്ഞു, രക്ഷിതാവേ, പരാക്രമിയുടെ അക്രമത്തിൽ എന്നെ നീ പെടുത്തിക്കളയരുത്, അതിൽ നിന്നിട്ട് എന്നെ മോചിപ്പിക്കണേ രക്ഷിതാവേ എന്നവർ പ്രാർത്ഥിച്ചു. ഈമാനിന്റെ അങ്ങേയറ്റത്ത ആ ഉച്ചംഗ സംഘത്തിലേക്ക് എത്തിയിട്ട് റാങ്ക് നേടിയതായി ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ഭാര്യ സാറയുടെ പ്രാർത്ഥന അല്ല കേൾക്കാതിരിക്കുമോ? എന്താ സംഭവിച്ചത്? അവൻ കൈനീട്ടുമ്പോഴെല്ലാം അവൻ ശോകടിക്കുന്നു, നിലംപതിക്കുന്നു. ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യം പരിശ്രമിച്ചു. അവസാനം ശോകടിക്കുന്നു, അവൻ നിലംപതിക്കുന്നു, അവന് കൈക്ക് പ്രാണമില്ലാതെ ശക്തിയില്ലാതെയായി മാറുന്നു. ശരീരത്തിന് ആ സകലം അവന് കൊയച്ചല് വരുന്നു, വീണുപോകുന്നു. അങ്ങനെ അവൻ അവസാനം പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് പിശാചിനെയാണ്, അവനാണ് പിശാച്ച്. ആ മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് രാജാവ് കൽപ്പിച്ചു, ഏതായാലും ഇബ്രാഹിമിന്റെ ഭാര്യയെ നിങ്ങൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്നതിൽ ഇബ്രാഹിമിനെയും സാറയെയും ഞാൻ രക്ഷമിപ്പിച്ചു എന്ന് നാട്ടുകാർ പറയും, ഫലസ്തീനികൾ. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി, സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സമ്മാനങ്ങൾ അവിടെ നിന്ന് അർപ്പിച്ച കൂട്ടത്തിലായിരുന്നു. ഹാജർ അലൈഹിസ്സലാമിനെയും അവരവിടെ സമ്മാനമായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയത് എന്ന് സഹീഹായ ബുഖാരിയുടെ ഹദീസിൽ കാണാം. ആ ഹാജർ അലൈഹിസ്സലാമിന്റെയും സാറ അലൈഹിസ്സലാമിന്റെയും ഭർത്താവായ ഇബ്രാഹിമിന് അറിയാമല്ലോ നുബുവത്തിന്റെ വീട്ടിൽ ഏത് ശൈസിലുള്ള സ്ത്രീകളാണ് ഉണ്ടാവേണ്ടതെന്ന്. അതുകൊണ്ട് മകന്റെ വീട്ടിലുണ്ടാവേണ്ട സ്ത്രീയല്ല ഇതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് വാതിലിന്റെ പടിക മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് സ്ഥലം വിട്ടത്.
ഇസ്മായിൽ വന്നു, ഇസ്മായിലിനോട് പറഞ്ഞു, ഭാര്യ, ഇവിടെ ഒരു കളവൻ വന്നിരുന്നു, അദ്ദേഹത്തിന്റെ കോലം ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ഇസ്മായിലിന് മനസ്സിലായി സംഗതി. അവളോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക, എന്റെ വാപ്പയുടെ ഓർഡർ, നീ എന്റെ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്ന ഭാര്യയല്ല, നബിമാർക്ക് ഭാര്യയാൻ പറ്റുന്നവളല്ല നീ എന്നാണ് വാപ്പയുടെ ഓർഡർ, നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു.
അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വേറൊരു കല്യാണം കൂടി കഴിച്ചു. പേര് ശാമ ബിൻത് മുഹൽഹിൽ ബിൻ സഅദ് ബിൻ ഔഫ് എന്നാണ്. ശാമ എന്ന സ്ത്രീയായിരുന്നു രണ്ടാമത് കല്യാണം കഴിച്ചത്. ശാമയോട് ശാമയുടെ അടുക്കലേക്ക് രണ്ടാമത്തെ, ഇപ്പോൾ എത്ര വരവ് വന്നു ഇബ്രാഹിം നബി? ആദ്യത്തെ വരവ്, രണ്ടാമത്തെ വരവ് അറവ്, മൂന്നാമത്തെ വരവ് പടിക മാറ്റി വെക്കാൻ വേണ്ടി വന്ന് പറഞ്ഞു പോയി, നാലാമത് ഒരു വരവും കൂടി വരുന്നു. ആ രണ്ടാം മൂന്നാമത്തെ വരവിൽ കണ്ടില്ല, നാലാമത്തെ വരവിലും മകനില്ല സ്ഥലത്ത്, നാലാമത്തെ വരവിലും മകൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, പക്ഷേ ഭാര്യ മാറിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബുഖാരിയിലുള്ള ഹദീസാണ്. വിശദീകരണം നാം മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ നാലാമത്തെ വരവിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാം മകന്റെ വീട്ടിൽ പുതിയ പെണ്ണിനെ കണ്ടപ്പോൾ ആ പെണ്ണിനോട് അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ അവൾ നന്നായിട്ട് പ്രസന്നതയുള്ള മുഖം, വിശാലമായ ഹൃദയത്തിന്റെ ഉടമ,
നന്നായി സംസാരിക്കുന്നു, വിഷമം വീട്ടിലുണ്ടെങ്കിൽ അത് പറയുന്നില്ല, നല്ല കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നല്ല സ്വഭാവം. ഇതെല്ലാം കണ്ടപ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാം അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഭക്ഷണം എന്താണ് എന്ന്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഭക്ഷണം മാംസമാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ വെള്ളമോ? ഞങ്ങളുടെ വെള്ളം ദന്തമാണ്. അപ്പോൾ മാംസവും വെള്ളവും രണ്ട് സാധനം മാത്രമായിരുന്നു അവർക്കവിടെ ഉണ്ടായിരുന്നത്. പാനീയമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് വെള്ളമായിരുന്നു, അതുപോലെ തന്നെ ഭക്ഷണമായിട്ടുണ്ടായിരുന്നത് മാംസമായിരുന്നു. ഇത് രണ്ടല്ലാത്ത വേറെ ഇല്ല. റസൂല് കൂട്ടിച്ചേർക്കുന്നു, അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, മക്കത്ത് അന്ന് ധാന്യമുണ്ടായിരുന്നെങ്കിൽ ധാന്യവും കൂടി അവർ പറഞ്ഞിരുന്നേനെ, ധാന്യത്തിന് വേണ്ടിയും കൂടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരുന്നേനെ. പക്ഷേ ഇബ്രാഹിം നബി ഇസ്ലാം അവിടെ പ്രാർത്ഥിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കുള്ള ഭക്ഷണമാകുന്ന മാംസത്തിലും നിങ്ങളുടെ ഭക്ഷണമാകുന്ന വെള്ളത്തിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മാംസത്തിന്റെ ബർക്കത്ത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? മക്കയിൽ മാംസം കിട്ടുമ്പോൾ ലോകത്ത് എവിടെയാ മാംസം കിട്ടുക? എത്ര ലക്ഷം തലയാണ് മക്ക തറക്കപ്പെടുക? അങ്ങനെ അറക്കപ്പെടുന്ന ഭക്ഷണം ലോകത്തിൽ വേറെ എവിടെയും ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ. പിന്നൊരു ഒരു രഹസ്യം ഇവിടെ കാണാം. ആ രഹസ്യം എന്താണ്? ലോകത്തിൽ ഏത് പട്ടണത്തിലും അത് മദീനയിലായിരുന്നാലും ശരി, വെള്ളം മാംസത്തിന്റെ കൂടെ കഴിച്ചാൽ വയറിന് അല്പം തകരാറുണ്ടാവാൻ സാധ്യതയുണ്ട്. വെറും മാംസം പൊഴിഞ്ഞിട്ട് നാം ഉണ്ടാക്കാറുണ്ടല്ലോ ഇവിടെ കബാബൊക്കെ, വെറും മാംസം പൊഴിഞ്ഞിട്ട് അതിന്റെ കൂടെ വെള്ളം കഴിച്ചാൽ അതുകൊണ്ട് എല്ലാവരുടെ പള്ളയേക്കും പിടിച്ചോളണമെന്നില്ല. മക്കയിൽ മാംസത്തിന്റെ കൂടെ വെള്ളം കഴിച്ചാൽ രോഗം ബാധിക്കുക തന്നെയില്ല. അത് മക്കയുടെ പ്രത്യേകതയാണ്. അത് ഇന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. നാം പലപ്പോഴും പരിശോധിച്ചിട്ടുണ്ട്, നമുക്ക് അനുഭവമുണ്ട്. വെറും മാംസം മാത്രം പൊഴിഞ്ഞിട്ട്, അത് ഉണക്കി പൊഴിഞ്ഞതാവട്ടെ പൊരിച്ചു പൊഴിഞ്ഞതാവട്ടെ, വെറും മാംസം ഭക്ഷണം വേറെ ഒന്നുമില്ലാതെ പൊഴിഞ്ഞിട്ട് മിനയിൽ നിന്നിട്ടും അറഫയിൽ നിന്നിട്ടും മുസ്ദലിഫയിൽ നിന്നിട്ടും മക്കയിൽ നിന്നിട്ടും അതിന്റെ പരിസരത്തിൽ നിന്നിട്ടൊക്കെ ഫുൾ ആടുകൾ കംപ്ലീറ്റ് ഞങ്ങൾ കൂട്ടമായി ടൂറ് പോകുന്ന സമയത്ത് കഴിച്ചിട്ട് വെള്ളം കഴിച്ച് വെള്ളം കുടിച്ച് പരിശോധിച്ചിട്ട് ആർക്കുമൊന്നും സംഭവിച്ചിട്ടില്ല. അത് ഈ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ മാത്രമുള്ളതാണത് മക്കത്ത്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വരുന്നു. ഏത് വരവാണ്? ഇനിയത്തെ വരവ്. അത് പ്രധാനപ്പെട്ട വരവാണ്. കണ്ട ഇത് അഞ്ചാമത്തെ വരവ്. അഞ്ചാമത്തെ ഈ വരവ് വന്നിട്ട് എന്താ പറഞ്ഞത്? പെണ്ണിന്റെ വാക്കൊക്കെ കേട്ടപ്പോൾ, ആ സ്ത്രീയുടെ അഥവാ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ, അവിടെ നേരത്തെ പറഞ്ഞതുപോലെയില്ല, വാതിലിന്റെ പടിക മാറ്റരുത്, അത് സ്ത്രീ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞുപോയി. അങ്ങനെ ഇസ്മായിൽ നബി ഇസ്ലാം വീട്ടിലേക്ക് ഉദ്യോഗം കഴിഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ഭാര്യ പറയുകയുണ്ടായി, ഒരു വയസ്സുള്ള ആള് വന്നിരുന്നു, അദ്ദേഹത്തിന് രൂപം എന്താണ് എന്നതാണ് അദ്ദേഹം ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു, ഇന്ന് മറുപടികളൊക്കെ നൽകിയിരുന്നു. അക്കൂട്ടത്തിൽ ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്. അവർ പറയുകയുണ്ടായി, ആ വന്നത് എന്റെ വാപ്പയാണ്. ആ വാപ്പ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്റെ ഭാര്യയായിട്ട് നിലനിർത്താൻ വേണ്ടി ഓർഡർ നൽകിയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസലാം പോയി. പിന്നെ ലാസ്റ്റ് വരവ് വരുന്നു. ആ വരുന്ന വരവിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസലാം സംസം കിണറിന്റെ പരിസരത്തിൽ കാബയുടെ താഴെ ഇരുന്നു കൊണ്ട് അമ്പുകൾ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്പ് റിപ്പയറിംഗ് നടത്തുകയാണ്. ഈ റിപ്പയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇബ്രാഹിം നബി അലൈഹിസലാം കടന്നു വരുന്നത്. വാപ്പയെ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന കാഴ്ചയില്ലേ? അങ്ങേയറ്റ ആഹ്ലാദത്തോടുകൂടിയുള്ളതായ സ്വീകരണം, ചുംബനങ്ങൾ പരസ്പരം നടത്തിയതിന്റെ ശേഷം, കുശല അന്വേഷണങ്ങൾ നടത്തിയതിന്റെ ശേഷം വാപ്പ പറയുകയുണ്ടായി, ഇവിടെ ഉദ്യോഗമാണ്, ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്, അവരുടെ പ്രശ്നം ചർച്ച എന്നല്ലാതെ നമ്മെ പോലെയുള്ളതായ ചിന്തയല്ല അവർ ചിന്തിക്കാറുള്ളത്. അവിടെ കണ്ട ഉടനെ തന്നെ പറയുന്നു വാപ്പ മകനോട്, ഒരു പ്രാവശ്യം വന്നപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞോമനെ പൈതലിന് ഉപയോഗിച്ചതിന്റെ ശേഷം വന്നപ്പോൾ കുട്ടിയോട് പറഞ്ഞത് നിന്റെ കഴുത്തറക്കാനാണ് അള്ളാന്റെ ഓർഡർ എന്നാണ്. ഇപ്പോഴത്തെ വരവില് വന്നിട്ട് എന്താണ് പറയുന്നത്? മകനെ, അല്ല പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു വിശുദ്ധ ഗേഹത്തെ സ്ഥാപിക്കാൻ അള്ളാന്റെ ഓർഡർ ഉണ്ട്, അതിൽ നീ പങ്കാളിയാവണം, നിന്റെ നാടല്ലേ ഇത്. അപ്പോൾ നിനക്കെന്നില്ല, നിന്റെ നാട്ടിൽ എവിടെയെല്ലാം കല്ലുണ്ട്, എവിടെയെല്ലാം മണ്ണുണ്ട്, എവിടെയെല്ലാം അതിനുള്ള സാമഗ്രികളുണ്ട് എന്നത് പരിചയമുണ്ട്. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം മകനെ. അതുകൊണ്ട് നാം പെടുത്തുയർത്താം എന്ത്? കഅബയെ. കഅബ ഖയർ ആയ സാധനത്തിനാണ് കഅബ എന്ന് പറയുക. നാല് മൂലയുള്ളതിനാണ് കഅബ എന്ന് പറഞ്ഞാൽ മുഖഅബ് എന്ന് നാം പറയാറുണ്ടല്ലോ, അതാണ് കഅബ.
അങ്ങനെ കഅബയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഒരുങ്ങിയതായ ആ ഒരുക്കമാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഓതി വെച്ചതായ ആയത്തിൽ ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫാതമ്മഹുന്ന ഖാല ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമ ഖാല വമിൻ ദുർരിയത്തി ഖാല ലാ യനാലു അഹദി ളാലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം പലപ്പോഴും പല രൂപത്തിലും പരിശോധിച്ചു നോക്കി എന്നുള്ള പറയുന്നു. പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം റാങ്ക് നേടി എന്ന് മാത്രമല്ല, അവസാനമായിട്ട് ഇബ്രാഹിമിനോട് ഞാൻ പറയുകയുണ്ട, ഇബ്രാഹിമേ ഈ റാങ്ക് നേടാനുള്ളതായ കൽപ്പും കഴിവും നിങ്ങളിൽ ഉണ്ടായതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് തന്നതുകൊണ്ടും നിങ്ങൾ എന്റെ പരീക്ഷണത്തിലെല്ലാം വിജയിച്ചതുകൊണ്ടും നിങ്ങൾക്ക് ഞാൻ സമ്മാനമായി തരികയാണ്. എന്തത്? എന്താണ് ആ സമ്മാനം? ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമാ, മനുഷ്യരാശിയുടെ ഇമാമാണ് നിങ്ങൾ. നമ്മുടെ ഇമാമാരാണ് ഇമാമുൽ മുഅ്ഹിദീൻ, മുഅ്ഹിദീങ്ങളുടെ ഇമാമ ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാ മഹാനായ ഇബ്രാഹിം പറയുകയുണ്ടായി, എനക്ക് മാത്രമല്ല ഇങ്ങനെയുള്ളതായ നേതൃത്വം നൽകേണ്ടത് രക്ഷിതാവേ, സമീൻ ദുരിയത്തി ഇങ്ങനെയുള്ള പരീക്ഷണത്തിൽ റാങ്ക് നേടുക എന്ന ഭാഗ്യവും നിന്റെ ഈമാൻ നിന്നിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ ആളായി മാറുക അഥവാ പിന്തുടർച്ച കൈക്കൊള്ളാൻ വേണ്ടിയുള്ളതായ ആ മാതൃക പുരുഷനാവുക എന്നാണ് ഇമാമെന്ന് പറഞ്ഞാൽ. എന്താ ഇമാമെന്ന് പറഞ്ഞാൽ? പുതുവത്ത് എന്നാണ്. പുതുവത്ത് പിന്തുടരാൻ പറ്റുന്ന വ്യക്തിക്കാണ് ഇമാമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ മാതൃകാ പുരുഷൻ മാതൃകയായി ഉൾക്കൊള്ളാൻ മാതൃകയായി ജീവിക്കാൻ പറ്റുന്ന വ്യക്തി എന്നാണ്. ഇത് എനിക്ക് മാത്രം പോരാ, എന്താ സന്താനങ്ങളിൽ നിന്നിട്ടും ഇങ്ങനെയുള്ളവരെ നീ ഉണ്ടാക്കണേ രക്ഷിതാവേ. കണ്ടില്ലേ, നമുക്ക് വേണ്ടിയും അവിടുന്ന് പ്രാർത്ഥന, നമുക്ക് വേണ്ടി ക്ഷാമത്ത നാള് വരെ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടുള്ള പറയുകയാണ്, ലോകത്തിലുള്ളതായ മുസ്ലിങ്ങൾക്കെല്ലാം മടങ്ങാനുള്ള അഭയകേന്ദ്രമാക്കിയിട്ടും വിശ്വസ്തതയുള്ള ഭൂമിയാക്കിയിട്ടും മാറ്റിയതിനെ മുസ്ലിം ലോകമേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ നിങ്ങൾ സ്മരിക്കേണ്ടതുണ്ട്. എന്നിട്ടോ ഇബ്രാഹിം അള്ള കൽപ്പിക്കുകയും ചെയ്തു ആ കഅബയെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും നിന്നതായ കല്ല്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിന്നതെന്തിനു വേണ്ടിയാണ്? ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നതെന്തിനു വേണ്ടിയാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൊടുക്കുന്നതായ കല്ലിനെ ഏറ്റിട്ട് കഅബയെ കെട്ടാൻ വേണ്ടി പിടിച്ചുയർത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറ്റൊരു നൃത്തം അവിടെ നിന്നിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ നൃത്തമാണത്, ചരിത്ര പ്രധാനമായ നൃത്തമാണത്. ആ നൃത്തവും നാം മറക്കാൻ പാടുള്ളതല്ല. അതേതാണ്? അതേ കഅബയെ കെട്ടിയതിന്റെ ശേഷം കഅബയെ കെട്ടാൻ വേണ്ടിയിട്ട് ആ മഖാം ഇബ്രാഹിമിന്റെ നീതി നിന്നു എന്നാണ്. നമുക്കൊക്കെ മക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കല്ല, നമ്മുടെ നാട്ടിൽ മക്കാം, ഓ മക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇന്ന ഔലിയാന്റെ മക്കാം എന്ന് പറയാറുണ്ടല്ലോ. ആ തെറ്റിദ്ധാരണ അനുസരിച്ചിട്ട് ഇബ്രാഹിം നബിന്റെ മക്കാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ ഖബർ എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ആ അങ്ങനെ തന്നെ ചിന്തിക്കുന്ന വിഭാഗമുണ്ടല്ലോ. ഏത്? ഖബറുകളിലെ ഖബർ പൂജ നടത്തുന്ന വിഭാഗം, ഖബർ ജിയാർത്ത് ചെയ്യുന്ന വിഭാഗം മുസ്ലിങ്ങൾ സുന്നികൾ, ഖബർ പൂജ നടത്തുന്ന വിഭാഗം അമുസ്ലിങ്ങൾ. പൂജ പറഞ്ഞാൽ എന്താണ്? പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇബ്രാഹിം നബി പോയതുപോലെ, ഇസ്മായിൽ നബി പോയതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതുപോലെ പോകാതെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഖബറിൽ കിടക്കുന്നതായ ആൾക്കാരുടെ അടുക്കലേക്ക് പോകുന്നവരാണ് പൂജ നടത്തുന്നവര്. അവര് യഥാർത്ഥത്തിൽ പേര് മുസ്ലിങ്ങളുടെ പേരാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ബിംബത്തെ നിക്ഷേപിച്ചിട്ട് കഅബയുടെ പരിസരത്തിൽ പൂജിച്ചതായ ബിംബത്തിനെ പൂജിച്ചതായ മക്ക കാഫിരീങ്ങൾ എന്തുകൊണ്ട് കാഫിരീങ്ങളായി? എന്തുകൊണ്ട് മുശ്രിക്കുകളായി? അവർ പൂജിച്ചത് ആരെയായിരുന്നു? ഇബ്രാഹിം നബിന്റെ ബിംബത്തെയായിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നാം ഇവിടെ പഠിച്ചിട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നാൽ അങ്ങനെയുള്ളതായ മെയിൻ്റെ അങ്ങനെയുള്ള ചിന്ത മാത്രമുള്ള വിഭാഗം നാം ഇവിടെ പറയാറുണ്ട്. ചിലവരൊക്കെ ഇവിടെ വന്നാല് ഹജ്ജ് സീസണില് ചിലവരൊക്കെ പറഞ്ഞ വാക്ക് ഇവിടെ ഡെക്കറേഷൻ കണ്ടു മസ്ജിദ്നബവിയിൽ. മസ്ജിദ്നബവിയിൽ നന്നായി വിളക്കാണല്ലോ, നിറയെ വിളക്കന്നെ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വിളക്കപ്പള ഉണ്ടാവാ, ഉറൂസ് ഉണ്ടായാലും നേർച്ച ഉണ്ടായാലും പൂരമുണ്ടായാലും. അതുകൊണ്ട് ഒരാചാർ ചോദിക്കാണ്, എന്തോ എന്തോളി ഇവിടെ നേർച്ചയുണ്ടോ ഇന്ന്? ഡെക്കറേഷൻ കൂടുതൽ കണ്ടപ്പോൾ ആ അപ്പോൾ ഈ നേർച്ച അവരുടെ ജീവിതം, നേർച്ച അവരുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റുന്ന വിഭാഗമുണ്ടല്ലോ, അങ്ങനെയുള്ള വിഭാഗത്തിന് മക്കാം ഇബ്രാഹിം എന്ന് കേൾക്കുമ്പോൾ അവിടെ എന്തോ കബറുണ്ട് എന്നുള്ള ഒരു തോന്നല്. എന്താ ഈ മക്കാം എന്ന് പറയുന്നത്? മക്കാം എന്ന് പറഞ്ഞാൽ ഹാമ എന്ന് പറഞ്ഞാൽ എന്താ എന്താ അർത്ഥം? ഹാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാമ നിന്നു. മഖാം എന്ന് പറഞ്ഞാലോ നിന്ന സ്ഥലം, നിന്ന സ്ഥലം, നിൽക്കുന്ന സ്ഥലം. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന്റെ നീര കയറി നിൽക്കാറുണ്ടായിരുന്നു. എപ്പോൾ? കാബം കെട്ടാൻ വേണ്ടിയിട്ട്. അവിടെ കോണിയില്ല, കോണിക്ക് വേണ്ടിയിട്ട് ആ കല്ല് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആ കല്ലിന്റെ പ്രത്യേകതയിൽ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പൊക്കാൻ വേണ്ടി ഉപദേശിച്ചാൽ ലിഫ്റ്റ് പോലെ അത് പൊങ്ങും. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് കല്ല് കൊടുക്കും. ഇസ്മായിൽ ആണ് അതിന്റെ നീര കയറിയിട്ടുള്ളതെങ്കിലും കല്ല് പൊങ്ങും. ഇബ്രാഹിം നബിക്ക് കല്ല് കൊടുക്കും. അങ്ങനെ കല്ല് നീര ചുറ്റി കൊടുക്കാൻ വേണ്ടി ഇത് പൊങ്ങാറും താഴാറും ഉണ്ടാകുന്ന അത്ഭുത കല്ലായിട്ട് അള്ളാഹു അവരെ അവർ അള്ളാഹാന്റെ കാബം കെട്ടാൻ വേണ്ടി തുനിയ വേളയിൽ അള്ളാഹ് ായിരുന്നു ആ കല്ല്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സേവനത്തെ ലോകം സ്മരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൽപ്പിച്ചു? അല്ലാ ആ കല്ലിനെ പൂജിക്കുമെന്ന് കൽപ്പിച്ചോ? കല്ലിനെ തൊട്ടു ചുംബിച്ചു എന്ന് കൽപ്പിച്ചോ? ഇല്ല. തൊട്ടു ചുംബിക്കാൻ അനുവദിച്ചതായ ഒരു പ്രത്യേക കല്ല് അവിടെ ഉണ്ടായി, അത് ഈ കല്ല് അല്ലാതെയാക്കി മാറ്റി. ആ കല്ലിന് ഇബ്രാഹിം നബി കയറിയിട്ടില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേരും ആ കല്ലിനില്ല. അതേതാണ്? ഹജറുൽ അസ്വദ്. ഹജർ അസ്വദാണ് ചുംബിക്കാൻ കൽപ്പിച്ച കല്ല്. ഇതിനെ ചുംബിക്കാൻ കൽപ്പിച്ചിട്ടില്ല, റസൂലും കൽപ്പിച്ചിട്ടില്ല, ഇബ്രാഹിം നബിയും ചുംബിച്ചിട്ടില്ല. ലോക മുസ്ലിങ്ങൾ ചുംബിക്കാൻ പാടുള്ളതും അല്ല. അതേസമയത്ത് അള്ളാഹ് എന്താ കൽപ്പിച്ചത്? വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇബ്രാഹിം നബി ഇസ്ലാം കയറി നിന്നതായ കല്ലിനെ കല്ലിന്റെ മുമ്പിലായിരിക്കണം നിങ്ങൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള മുസല്ല വിരിക്കേണ്ടത്, നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. മരണ അള്ളാഹാണ് ആരാധിക്കേണ്ടത് കല്ലിന്റെ മുമ്പിലാണെങ്കിലും എന്ന കൽപ്പിച്ചത്. ഇബ്രാഹിം നബി കയറി നിന്ന കല്ലിന്റെ മുമ്പിലാണെങ്കിലും കല്ലിനല്ല പൂജിക്കേണ്ടത്, ഇബ്രാഹിം നബിക്കല്ല പൂജിക്കേണ്ടത്. പിന്നെയോ അള്ളാഹാണ് അവിടെയും നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ കൽപ്പിച്ചത്. അതാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്. അപ്പോൾ മഖാമു ഇബ്രാഹിം എന്താണെന്ന് മനസ്സിലായില്ലേ? മഖാമു ഇബ്രാഹിം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ فأذن في الناس بالحج يأتوك رجالا وعلى كل ضامن يأتين من كل فج عميق എന്ന് പറഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞത്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മഖാം ഇബ്രാഹിമിനെ തെളിവാണ് എന്ന് പറഞ്ഞു. എന്തിനുള്ള തെളിവ്? ദൃഷ്ടാന്തമാണ്, ആയത്താണ് അല്ലാഹുവിന്റെ. എന്ത് മഖാം ഇബ്രാഹിമി എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരായത്തിൽ. മനസ്സിലായില്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരേക്കും അവന്റെ ചിഹ്നമായി അവിടെ നിലനിർത്തിയത് എന്തിനെയായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി നിന്നതായ കല്ല്. പിന്നീട് കേറ്റമാണ് അവിടെ കയറിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാബം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അല്ലാഹ് കൽപ്പിച്ച ഇബ്രാഹിമേ നിങ്ങൾ ഈ കാബം കെട്ടിയാൽ പോരാ, കാബയിലേക്ക് ജനങ്ങളെ വിളിക്കേണ്ടതുണ്ട്. അല്ലാഹ് പറയുകയാണ് ഇബ്രാഹിം മക്കാനൽ ബൈത്തി അല്ലാത്തു ശരിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് കാബം കെട്ടാൻ വേണ്ടിയുള്ള സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് കെട്ടു കാബം എന്ന് കൽപ്പിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞു ഇബ്രാഹിമേ നിങ്ങൾ എന്തിനാണ് ഈ കാബം കെട്ടേണ്ടതെന്ന് അറിയാമോ? ഇവിടെ ഈ കാബത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നതായ ഒരു വിഭാഗം എന്നെ എന്റെ കൂടെ ആരാധനയിൽ ആരെയും പങ്കു ചേർക്കാത്ത ജീവിക്കുന്ന വിഭാഗം ഉണ്ടാവണം. അല്ലാത്തു ശരിക്ക് നേർച്ച എനക്ക്, അറബ് എനക്ക്, ആരാധന എനക്ക്, പ്രാർത്ഥന എന്നോട്, അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗത്തെ വാർത്തെടുക്കണം ഇബ്രാഹീമെ, അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ കാബയെ സ്ഥാപിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇത് ഏത് സൂറത്തിലാണ്? സൂറത്തിൽ ഹജ്ജിലാണ്. ആദ്യം ഓതിയ സൂറത്തേതിൽ ആദ്യം ഓതിയ ആയത്തേതിലാണ്? സൂറത്തിൽ ബഖറയിലാണ്. നിങ്ങൾ വിശാലമായി കേട്ട ആയത്ത് എവിടെയാണ്? സൂറത്തുൽ ബഖറയിലാണ്. ഈ സൂറത്തുൽ ഹജ്ജിലുള്ള ആയത്ത് അള്ളാഹു എന്ത് പറയുന്നു? ആ പറയുന്നതാണ് നിങ്ങൾ ഇപ്പോൾ മഖാം ഇബ്രാഹിമിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ ഓർക്കേണ്ടത്. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്റെ അതിഥികളായ ഹാജിമാരെ ഇബ്രാഹിമേ നിങ്ങൾ ക്ഷണിക്കൂ, ബാങ്ക് വിളിക്കണം ഹജ്ജിന് വേണ്ടി. അങ്ങനെ നിങ്ങൾ ബാങ്ക് വിളിച്ചാൽ ലോകത്തിന്റെ നാനാത്രകൾ നിട്ട് ഭൂമിയിൽ നിട്ട് മുക്കിൽ നിട്ട് മൂലയിൽ നിട്ട് കൂട്ടം കൂട്ടമായിട്ട് ഇബ്രാഹിമെ കാബയിലേക്ക് അവർ തടിച്ചു വരുന്നതാണ്. ഈ ഓർഡർ പുറപ്പെടുവിക്കാൻ വേണ്ടി എവിടെയായിരുന്നു ഇബ്രാഹിം കയറിയത്? മഖാമു ഇബ്രാഹിമിന്റെ മീതെ. മഖാമു ഇബ്രാഹിമിന്റെ മീതെ കയറിയിട്ട് ഇബ്രാഹിം നബി ഇസ്ലാം ബാങ്ക് വിളിക്കുന്നു. എന്ത്? അല്ലയോ മുസ്ലിം ലോകമേ, നിങ്ങൾ കാബയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയും ഉംറ ചെയ്യാൻ വേണ്ടിയും വരിക എന്ന്. അന്ന് ജീവിച്ചിരിപ്പുള്ളവരിൽ ആര് ഹജ്ജ് ചെയ്തു? ക്യാമത്ത് നാൾ വരെ വരുന്നവരിൽ നിന്നിട്ട് ആരെല്ലാം ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഹജ്ജ് ചെയ്യാൻ അള്ളാന്റെ തീരുമാനമുണ്ട്, അവരുടെ എല്ലാം ആത്മാക്കളിലേക്ക് ആ ശബ്ദത്തെ അള്ള കേൾപ്പിക്കുകയും ചെയ്തു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. ഒരു പ്രാവശ്യമാണ് ശബ്ദം കേട്ടതെങ്കിൽ ഒരു ഹജ്ജ് ചെയ്യും, നൂറ് പ്രാവശ്യമാണ് കേട്ടതെങ്കിൽ നൂറ് ഹജ്ജ് ചെയ്യും എന്ന്. അത് എത്രമാത്രം
ചിത്രീകരിക്കപ്പെട്ട ഹദീസാണ് എന്നത് പഠനം നടത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ ഹജറുൽ അസ്വദ് നിങ്ങൾ ബക്കാം ഇബ്രാഹിം കേട്ടപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയെ കെട്ടിപ്പൊക്കി എന്ന് കേട്ടപ്പോൾ അവിടെ ഹജറുൽ അസ്നാം മക്കാം ഇബ്രാഹിമിനെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ഹജറുൽ അസ്വദിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചേക്കരുത്. ഹജറുൽ അസ്വദ് യഥാർത്ഥത്തിൽ പല റിപ്പോർട്ടുകളും ഇസ്രായേലികളിലൂടെ കേൾക്കാറുണ്ട്. ഇസ്രായേലി റിപ്പോർട്ടുകൾ അതെന്താണ്? ഇന്ത്യയിൽ നിന്നിട്ട് വന്നതാണ് ഒന്ന്. ഒരു റിപ്പോർട്ട് ഹജറുൽ അസ്വദ് ഇന്ത്യയിൽ നിന്നിട്ട് വന്നതാണ്. അതാദ്യം വെളുത്ത മാണിക്കക്കല്ലായിരുന്നു, പിന്നെ അത് ദോഷികളുടെ ദോഷം കാരണത്താൽ കറുത്തുപോയതാണ്. ഇത് ഒരു റിപ്പോർട്ട്, തന്നെ ഹദീസ് അല്ല കേട്ടോ, കഥയാണ്. അതുപോലെ തന്നെ ഇന്നർ റുക്ന വൽ മഖാമ യാഖൂത താനി മിൻ യവാഖീതിൽ ജന്ന തമസല്ലാഹു നൂറഹുമാ ലൗലം യതനസുഹുമാ ലാവാ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ. അതും ഒരു റിപ്പോർട്ട്. അതെന്താണ്? മഖാം ഇബ്രാഹീമും ഹജറുൽ അസ്വദും സ്വർഗത്തിൽ നിന്നിട്ട് വന്ന കല്ലാണെന്നാണ്. യാഖൂത് മാണിക്കക്കല്ല് സ്വർഗത്തിൽ നിന്നിട്ട് ഇറങ്ങിയ കല്ലാണെന്നാണ്. പിന്നെയോ അത് രണ്ടിന്റെയും പ്രകാശത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ഇല്ലെങ്കിൽ ലോകത്തിൽ അത് പ്രകാശിച്ചിട്ട് സൂര്യന്റെയും ചന്ദ്രന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല എന്നും ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടതായ ഹദീസുകൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ചതായ കഅബത്തിൽ ഉള്ളതായ കല്ലായിട്ട് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് റുക്നുൽ ഇമാനിലുള്ളതായ മൂലയിലുള്ളതായ ഒരു കഷ്ണം മാത്രമാണ്. അത് വലത് കൈകൊണ്ട് നാം തവാഫ് ചെയ്യുമ്പോൾ തൊടാൽ സുന്നത്താണ്. ഹജറുൽ അസ്വദ് പിന്നെ എന്തിനു ചുംബിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിക്കാൻ പറഞ്ഞതുകൊണ്ട് ചുംബിക്കുന്നു, ചുംബിച്ച് കാണിച്ചു തന്നതുകൊണ്ട് ചുംബിക്കുന്നു. അത് നമുക്ക് പറഞ്ഞറിയാൻ തരേണ്ട, പഠിപ്പിക്കേണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. ദസൻ കണക്കിൽ പ്രാവശ്യം കേട്ടതാണ് ഉമറുൽ ഖത്താബിന്റെ വാക്ക്. എന്ത്? ഹജർ ഏകല്ലേ ഇനി ആലം, എനക്കറിയാം അന്നക്ക ഹജർ, നീ ഒരു നാടൻ കല്ലാണ് എന്ന് ആര് പറയാണ്? ഉമറുൽ ഖത്താബ്. സ്വർഗത്തെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് റിസർവേഷൻ ചെയ്യപ്പെട്ട വ്യക്തി എന്താ പറയുന്നത്? ഹജറുൽ അസ്വദിനോട് പറയാണ്, നീ ഒരു നാടൻ കല്ലാണ്, സാധാരണ കല്ലാണ്, പക്ഷേ ലൗലാനി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബലക മാ ഖബ്ബൽതുക അബദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുകയില്ലായിരുന്നേനെ. പിന്നെന്തിനാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്? എന്റെ നേതാവിനെ അനുസരിക്കുകയാണ്. നിനക്ക് ഗുണമോ ദോഷമോ ചെയ്യാനുള്ള കഴിവോ കൽപ്പോ ഇല്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് മഹാനായ ഉമറുൽ ഖത്താബ് ഹജറുൽ അസ്വദിനോട് പറഞ്ഞതായ വാർത്ത ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഇത് നാം ആജിമാരോട് ഡസൺ കണക്കിൽ പ്രാവശ്യം കൊല്ലം പ്രതി പറയാറുമുള്ളതാണ്. അപ്പോൾ മഹാനായ ഉമറുൽ ഖത്താബ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിനെ നാം ചുംബിക്കുന്നത് ശിവസേനക്കാര് പറയും പോലെയോ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ പറയുന്നത് പോലെയോ നാം കല്ല് പൂജ നടത്തുന്നവരല്ല. കല്ലുകാരുടെ കാഞ്ഞിറക്കൊച്ചി മുതൽ മുള്ളുമുരുടെ മൂർക്കം പാമ്പ് വരെയുള്ളതായ വസ്തുപൂജയും വ്യക്തിപൂജയും തുളസിപൂജയും നാം ഒഴിവാക്കിയവരാണ്, ഒഴിവാക്കേണ്ടവരാണ്. മുസ്ലിങ്ങൾക്ക് അത് ഉചിതവുമല്ല, മുസ്ലിങ്ങൾ അത് ചെയ്യാറുമില്ല. പക്ഷെ എന്തിനാണ് ചുംബിക്കുന്നത്? നേതാവ് ചുംബിച്ചതുകൊണ്ടാണ്. നേതാവ് ചുംബിച്ചാൽ ചുംബിച്ചും കുചുംബിക്കും, കുടിച്ചാൽ കുടിക്കും, നിസ്കരിച്ചാൽ നിസ്കരിക്കും, കറങ്ങിയാൽ കറങ്ങും, ഓടിയാൽ ഓടും, ചാടിയാൽ ചാടും, എറിഞ്ഞാലെറിയും, കളഞ്ഞാൽ കളയും മുടി. റസൂൽ ചെയ്തതെല്ലാം നാം ചെയ്യും. ഇത് ആരുടെ ചുമതലയാണ്? നമ്മുടെ ചുമതലയാണ്. എന്താ വേണമെങ്കിൽ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചവരായി മാറണമെങ്കിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബം കെട്ടിപ്പടുത്തി ഉയർത്തിയപ്പോൾ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണുന്നു 9 മുഴമായിരുന്നു അതിന്റെ നീളം. അതുപോലെ തന്നെ അതിന്റെ അകലം റുക്നുൽ ഇസ്ലാമിന്റെ ഭാഗത്തിൽ 32 മുഴമായിരുന്നു. അതുപോലെ തന്നെ റുക്നുൽ ഇറാഖിന്റെ ഭാഗത്തിൽ, ഇറാഖ് ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിൽ 22 മുഴമായിരുന്നു. റുക്നുൽ യമാൻ, യമന്റെ ഭാഗമുള്ളതായ ആ ഭാഗത്ത് 31 മുഴമായിരുന്നു. ഹജറുൽ അസ്വദ് വരെയാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിലുള്ളതായ ഭാഗം 20 മുഴവും ആയിരുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിയതായ കഅബത്തിന്റെ വലിപ്പമെന്ന് ചരിത്രഗ്രന്ഥകർത്താക്കൾ പറയുന്നു. 9 മുഴമായിരുന്നു പൊക്കം എന്നർത്ഥം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിയതായ കഅബയുടെ അകത്തായിരുന്നു ഇപ്പോൾ ഉള്ളതായ റുക്നുൽ ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്നതായ സ്ഥലം. ഹിജ്റ ഇസ്മായിൽ എന്നൊക്കെ വളച്ചു കെട്ടിയിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം എവിടെയായിരുന്നു? കഅബയുടെ അകത്തായിരുന്നു.
ഇബ്രാഹിം നബി ഇസ്ലാം കെട്ടിയതായ കാബം അപ്പോൾ കാബത്തിൽ എന്തുണ്ട്? ഈ ഹിജ്ർ ഇസ്മായിൽ ഉള്ളതായ സ്ഥലം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നാം ഇനി തുടർന്നിട്ട് പറയാൻ നാം കേൾക്കാൻ പോകുന്നത് മഹാനായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ നടന്നതായ കഅബയെ പൊളിച്ച് പണിതതായ ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. ആ സംഭവത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചാൽ ചിലപ്പോൾ അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ തുടർച്ചയായിട്ട് നമുക്ക് അതും അതോട് തുറന്നിട്ട് നബിക്ക് നുബുവത്ത് കിട്ടുന്നത് വരേക്കും വല്ല സംഭവങ്ങളും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ നമുക്ക് നബിക്ക് നുബുവത്ത് കിട്ടിയതായ ആ രംഗത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ട് വിവരിക്കുകയും ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്താറുള്ളതുപോലെ നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്ന് പലർക്കും വിവരം കിട്ടാത്തവരുണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവർക്ക് വിവരമെത്തിച്ചു കൊടുക്കുക, പുതുമുഖങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സംശയമുള്ളവർക്ക് സംശയങ്ങളെല്ലാം എഴുതിയിട്ടോ നേരിട്ടോ ചോദിക്കുകയും ചെയ്യാം. നമ്മുടെ കഴിവനുസരിച്ചിട്ടും നമ്മുടെ സൗകര്യമനുസരിച്ചിട്ടും മറുപടി കിട്ടുന്നതും ആയിരിക്കും നാം ഇവിടെ പറയുന്നതായ സംഭവങ്ങളെയെല്ലാം. അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തേണ്ടതിനെ പകർത്തുവാനുള്ളതായ മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിയുന്നതും കാലേ കൂട്ടി വരണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയതുപോലെ വീണ്ടും ഉണർത്തുന്നു. കാരണം നിങ്ങൾ നിട്ട് പലർക്കും ക്ലാസിന്റെ പ്രാരംഭത്തിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് അരമണിക്കൂർ നഷ്ടപ്പെട്ടവരുണ്ട്, മുക്കാമണിക്കൂർ നഷ്ടപ്പെട്ടവരുണ്ട്, അതിനേക്കാളും കുറവ് നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ നഷ്ടപ്പെടാതെ വിഷയത്തിന്റെ പരിപൂർണത ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് മനക്കെട്ടിട്ട് കഴിയുന്നതും 10:30 തന്നെ എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല